സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വൺ ആൻഡ് വേഴ്സ് 19 നമുക്ക് വായിച്ചുകൊണ്ട് ആരംഭിക്കാം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വൺ ആൻഡ് വേഴ്സ് 19. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട് സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. അവിടെ പറയുന്നത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്നെന്ന് പറഞ്ഞാൽ അത് അതുപോലെ ശ്രദ്ധയോടുകൂടെ കരുതിക്കൊണ്ടാൽ നമുക്ക് നല്ലതാണ്. ടേക്ക് ഹീഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ സൗരങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എത്ര പേര് നാട്ടിലൊക്കെ ഇരുട്ടത്ത് ടോർച്ചില്ലാതെ രാത്രിയിൽ ഒരു മെഴുകുതിരിയോ ഒരു വിളക്കോ പിടിച്ചോണ്ട് പോയിട്ടോ എത്ര പേരുണ്ട് ഇവിടെ? എങ്ങനെയാണ് നമ്മൾ? ഇച്ചിരി ദൂരമല്ല, കുറച്ച് ദൂരം. ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടും പ്രദേശത്ത് നിങ്ങൾ ബസ് ഇറങ്ങി നിങ്ങളുടെ വീട്ടിലോട്ട് കുറെ ദൂരമുണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ ഇതിലെ തീപ്പെട്ടിയും ഒരു മെഴുകുതിരിയുണ്ട്. അവിടുന്ന് ഇവിടുന്ന് കാറ്റടിക്കും. എങ്ങനെയാ പിടിക്കുന്ന മെഴുകുതിരി? ദേ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ന്യൂ ജനറേഷൻ ശ്രദ്ധിച്ചാണ് ഇങ്ങനെ പിടിക്കുന്നേ. കാരണം ഇത് കെട്ടുപോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. അപ്പൊ കാറ്റ് ഇങ്ങനെ അടിക്കുമ്പം ഞങ്ങൾക്ക് കൈത ഇങ്ങനെ പിടിക്കും. കാരണം ഇവിടുന്ന് കാറ്റടിച്ച് അത് കെട്ടുപോകും, ഇരിക്കുക ഇറക്കി പിടിക്കും. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാറ്റടിക്കുന്നെങ്കിൽ നിങ്ങൾ പഴയ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും, നമ്മളിത് ഇങ്ങനെ പിടിക്കും. അങ്ങനെ പല രീതിയിൽ ചിലപ്പം കയ്യലിച്ചിട്ട് മെഴുകുതിരി വീണെന്നും ഇരിക്കും. പൊള്ളിയാലും കുഴപ്പമില്ല, കാരണം ഈ വിളക്ക് കെട്ടുപോകാതെ വീട് വരെ എത്തിക്കുക എന്നുള്ള ശ്രദ്ധയിലാണ് നമ്മൾ അന്ന് രാത്രിയിൽ ആ ഇരുണ്ട സ്ഥലത്തൂടെ നടന്നുപോയത്. ഇന്ന് ജീവിതയാത്രയിലും നമ്മുടെ ഉള്ളിൽ ദൈവം തെളിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രവാചക വചനമുണ്ട്. ഹല്ലേലൂയ, ദ വേർഡ് ഓഫ് ഹോപ്പ്. ശ്രദ്ധിക്കണമേ, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആ വിളക്ക് കെട്ടുപോകും, ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആ വിളക്ക് അണഞ്ഞു പോകും. ഇവിടെ ഇവിടെ പരിശുദ്ധാത്മാ പറയുകയാണ്, ഇരുളിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ ഈ പ്രവാചക വാക്യങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ടേക്ക് ഹീഡ്, ടേക്ക് ഹീഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓരോ വചനങ്ങളും നീ വിരോധാഭാസം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നിയൊരു ഞാൻ കണ്ടൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ സിറ്റിയിലെ ചർച്ചകളിൽ 100 പേര് വന്നാൽ 100 പേർക്കും വായിക്കാൻ അറിയാം. വില്ലേജ് ചർച്ചകളിൽ 100 പേര് വന്നാൽ ഒരു 30 പേർക്ക് വായിക്കാൻ അറിയാം, ബാക്കിയുള്ളവർക്ക് വായിക്കാൻ അറിയത്തില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന കോമ്പറ്റീഷനിൽ, വാക്യങ്ങൾ കാണാതെ പറയുന്ന കോമ്പറ്റീഷനിൽ, അവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ ആയിരിക്കുന്ന ചർച്ചില് വാക്യങ്ങൾ കാണാതെ പറഞ്ഞതെല്ലാം വായിക്കാൻ അറിയാൻ മേലാത്തവരാ. വായിക്കാൻ അറിയാവുന്നവൻ വന്നിട്ട് അവനൊന്നും പറയാനില്ല, കാരണം ഇങ്ങനെ ബബാന്നൊക്കെ വെച്ചിട്ട് അവൻ പോവാ. വായിക്കാൻ അറിയാൻ മേലാത്തൊരു മോളുണ്ടായിരുന്നു, ഒരു 12 വചനങ്ങൾ അടുപ്പിച്ചു പറഞ്ഞിട്ട് പോയി. ഞാൻ ചോദിക്കട്ടെ, വായിക്കാൻ അറിയാവുന്നവനാണോ 2017 കൂടുതൽ വചനങ്ങൾ മെമ്മറൈസ് ചെയ്തത്, അതോ വായിക്കാൻ അറിയാൻ മേലാത്തവരാണോ 2017 കൂടുതൽ വചനങ്ങൾ മെമ്മറൈസ് ചെയ്തു ചോദിച്ചാൽ നമ്മൾ ഉത്തരം കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, 2017 എത്ര പുതിയ വചനങ്ങൾ കാണാതെ പഠിച്ചു? എത്ര പുതിയ വേദഭാഗങ്ങൾ വായിച്ചു? എത്രത്തോളം ധ്യാനിച്ചു? ഞാൻ പറയാം, കാരണം പറയാം. വി ആർ സോ സെൽഫ് സെന്റേഡ്. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോയി, പോയ സമയത്തെല്ലാം നമ്മുടെ ഒരു ലോങ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. ബിക്കോസ് വി ആർ സോ സെൽഫ് സെന്റേഡ്. നമ്മുടെ ലിസ്റ്റിൽ ദൈവത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്നറിയോ? ഞാൻ പറയാം, ദൈവമേ പിള്ളേരുടെ സ്കൂള് തുറക്കുക. അവൻ സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ നീ അറിയുന്നു കർത്താവെ. ജോലിയിൽ ചില ഇഷ്യൂസ് വരുന്നത് നീ അറിയുന്നു. എല്ലാത്തിന്റെ അവസാനം നമ്മൾ പറയുന്നത് മീ, എന്നെ നീ എന്ത് ചെയ്യണം? എന്നെ നമ്മൾ ചോദിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അങ്ങനെയല്ലേ? കർത്താവെ വണ്ടി ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പയറിംഗ് വരുന്നു, കർത്താവെ നീ അതിനായിട്ട് എന്നെ സഹായിക്കണമേ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും പരിശുദ്ധാത്മാവ് അവിടെ റെക്കോർഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയിലും മീ 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 എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ 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 എന്നുള്ള സെൽഫ് സെന്റേർഡ്നെസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ആത്മീയമായിട്ട് വളരാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ അങ്ങനെ പറയുന്നില്ലെങ്കിലും അവർ ഫാദർ ഇൻ ഹെവൻ ഹാലോഡ് ബി മൈ നെയിം. നമ്മൾ അങ്ങനെ പറയത്തില്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ നെറ്റ് റിസൾട്ട് ഇതാണ്, എന്ത് വിഷയം വന്നാലും ശരി, ഹാലോഡ് ബി മൈ നെയിം. അടുത്തെന്താണ്? മൈ കിങ്ഡം കം. കർത്താവേ, എന്റെ ഓഫീസിലെ ആൾക്കാരൊക്കെ എന്നോട് എതിർക്കുകയാണ്, എന്റെ രാജ്യം അവിടെ വരണം. ദിവസം നമുക്ക് അനുദിക്കാം. പിന്നെ ബൈബിൾ ആരംഭിക്കുന്ന അങ്ങനെയല്ല. ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഗോഡ് സെഡ്, കുറച്ചു കഴിഞ്ഞ് ദെൻ ഗോഡ് സെഡ്. നിങ്ങൾ അത് മുഴുവൻ എണ്ണി നോക്കുക, ഗോഡ് 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 എന്ന് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണ് ആരംഭിച്ചത്. എന്നാൽ നമ്മൾ ഈ ഇന്ന് ഈ സഭകളിലേക്ക് നാം നോക്കുമ്പോൾ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, ഗോഡ് 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 എന്ന് പറഞ്ഞതെല്ലാം മാൻ 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 മാൻ, മനുഷ്യൻ 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 മനുഷ്യൻ. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാവോ, ക്രിസ്തു സെൻട്രലായിരുന്നു ആരംഭത്തിൽ, പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു പെരിഫറിയിലേക്ക് പോയി, മനുഷ്യൻ സെൻട്രലുമായി. അതുകൊണ്ടാണ് നമുക്ക് ദൈവവചനത്തിൽ ആഴമായിട്ട് വളരാനായിട്ട് സാധിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, വിദ്വാൻമാർ വൈസ്മെൻ അവർ വളരെ ദൂരം കഷ്ടപ്പെട്ട് വന്നവരാ. അവർ കേശുവിന്റെ അടുത്ത് വന്നിട്ട് എന്നാ കിട്ടി നിങ്ങൾ പറ. വൈസ്മെൻ വളരെ, നിങ്ങൾ സാധാരണ ഇന്ന് വിശ്വാസ ലോകത്തിലൊക്കെ ചോദിക്കുന്ന യേശുവിന്റെ അടുത്ത് പോയിട്ട് എന്ത് കിട്ടിയെന്നാ, ഞാൻ ചോദിക്കട്ടെ, ഈ വൈസ്മാനായിരിക്കുന്ന അല്ലെങ്കിൽ വിദ്വാൻമാരായിരിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ദൂരം കാണാൻ വന്നിട്ട് അവർക്ക് എന്ത് കിട്ടി? വേഗം പറഞ്ഞാട്ടെ, എന്ത് കിട്ടി? എന്ത് കിട്ടി? എന്ത് കിട്ടി എന്നുള്ളതല്ല വിഷയം, അവൻ ഉള്ളതുകൂടെ അവിടെ കൊടുത്തച്ചാ പോയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആ ഒരു ചിന്ത, അത് നമ്മൾ എല്ലാവരിലും ഉണ്ട്, സെൽഫ് സെന്റേഡ്നെസ് അല്ലെങ്കിൽ സ്വയകേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം. സ്വയകേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. പ്രിയമുള്ളവരെ, അതിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ, ഇന്നലെ കടന്നുപോയ എന്റെ ഈ ചിന്തകൾ ദൈവന്റെ മനസ്സിൽ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നിരുന്നു. ഇന്നലെ കടന്നുപോയ മീറ്റിംഗിലും കാര്യം അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അവർ സ്ട്രെസ് ചെയ്തൊരു കാര്യം, ക്രൈസ്റ്റ് ഓർ ഗോഡ് സെന്റേഡ്നെസ്, ദൈവത്തിൽ സെന്റർ ആയിരിക്കുന്ന ഒരു ജീവിതം അത്രേ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് എവിടെയെങ്കിലും പുറത്തു പോയെങ്കിൽ നമ്മൾ തിരിച്ചു വരുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മഗ്ദ, നമുക്ക് ആ ബഥനിയിലെ മറിയ അറിയാം, അവൾ എപ്പോഴും കാൽക്കളിരുന്നവൾ, അവൾക്ക് എന്നാ കിട്ടി? നമ്മൾ ലൂക്കോസിൽ വായിക്കുന്നവൾ കാൽക്കളിരുന്നു, യോഹന്നാൻ 11-ൽ വായിക്കുന്നവൾ കാൽക്കൽ വീണു. എന്നാൽ 12-ാം അധ്യായമായപ്പോൾ നമ്മൾ ചോദിക്കാം, മറിയ നിനക്ക് എന്നാ കിട്ടി? അവൾ പറയും, എന്റെ ആകെ സമ്പാദ്യമായിരുന്ന ആ തൈലവും അവന്റെ അടുക്കൽ ഞാൻ പൊട്ടിച്ചൊഴുക്കി. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, ഞാൻ ഭയത്തോടെ പറയാം, അടുത്ത 20 വർഷങ്ങളും കർത്താവ് വരാൻ താമസിച്ചാൽ ഈ സെൽഫ് സെന്റേഡ് പ്രാർത്ഥനകളും സെൽഫ് സെന്റേഡ് ബൈബിൾ സ്റ്റഡിയും സെൽഫ് സെന്റേഡ് ആരാധനയുമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അതിൽ നിന്ന് കർത്താവെ, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ. നമ്മൾ വേറെ ആരെയും കുറിച്ചും ഭാരപ്പെടേണ്ട. കർത്ത, ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ, എന്റെ പേഴ്സണൽ ലൈഫിൽ ഈസ് ക്രൈസ്ത സെന്റർ, എന്റെ കുടുംബത്തിൽ ഈസ് ക്രൈസ്ത സെന്റർ, എന്റെ പണപരമായ ഡീലിംഗ്സിൽ ഈസ് ക്രൈസ്ത സെന്റർ എന്ന് നമ്മൾ കണ്ടെത്തി, എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ അതിനൊരു ക്രമീകരണം വരുത്തിയാൽ നമ്മുടെ ആത്മീയ ജീവിതം ടോട്ടലി മാറും. ഇനി വേറൊരു വിഷയമുണ്ട്. ആൾക്കാർ പറയുന്നത്, ബ്രദറെ, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നത് വലിയ കാര്യമൊന്നും പറഞ്ഞേക്ക് വലിയ കാര്യമൊന്നും ഇല്ല. ആര് പറഞ്ഞു? നമ്മൾ അതിനൊരു തിയറി ഉണ്ടാക്കി. ക്വാളിറ്റി ടൈമാണ് ഇമ്പോർട്ടന്റ്. എത്രയുണ്ട് ക്വാളിറ്റി ടൈം? ഇപ്പം 5 മിനിറ്റ് താഴെ ക്വാളിറ്റി ടൈം ഉള്ള ഒത്തിരി പേര് ഇട്ടിരിപ്പുണ്ട്. എങ്ങനെ മനസ്സിലായി? മുഖത്ത് നോക്കിയാ അറിയാം, 2 മിനിറ്റ് സംസാരിച്ചാ അറിയാമെന്ന്. ഞാൻ പറയുന്നു, ദൈവത്തിന് കൊടുക്കേണ്ട ക്വാണ്ടിറ്റി ടൈം ഉണ്ട്. ക്വാളിറ്റി ടൈമിന്റെ പേര് പറഞ്ഞിട്ട് ദൈവത്തിന് ക്വാണ്ടിറ്റി ടൈമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു, കഴിഞ്ഞ ദിവസങ്ങളിൽ ടച്ച് ചെയ്തൊരു വചനമുണ്ട്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ബ്യൂട്ടിഫുൾ. ആ പുത്രന്റെ അടുത്ത് നമ്മൾ പറയുക, കർത്താവ്, ഞങ്ങൾക്ക് ക്വാണ്ടിറ്റി ടൈമിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, വി ബിലീവ് ഇൻ ക്വാളിറ്റി ടൈം. പ്രിയ സഹോദര, നീ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തോ ഇവിടുത്തെ ഗവർണറുടെ അടുത്തോ നീ പറയരുത് ക്വാളിറ്റി ടൈം എനിക്കുള്ളെന്ന്. അവൻ പറയും, അടുത്ത 5 മണിക്കൂർ എന്നെ വെയിറ്റ് ചെയ്ത് അവിടുത്തെ ബെഞ്ചിലിരിക്കാൻ പറഞ്ഞ 5 അല്ല 10 മണിക്കൂർ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി നാം ഇരിക്കുന്നെങ്കിൽ സർവശക്തനും രാജാതിരാജാവുമായ ദൈവത്തിന് ബഹുമാനം കൊടുക്കേണ്ടതിന് പകരം ദൈവത്തിന് കൊടുക്കുന്ന സമയം എത്ര ചെറുതാ. നമ്മളതിന് കണ്ടെത്തിയ കാരണമാണ് ക്വാളിറ്റി ടൈം. ദൈവത്തിന് സന്നിധി ചിന്തിച്ച് എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ദൈവത്തിന് ഞാനൊരു ക്വാണ്ടിറ്റി ടൈം, ഒരു അതിന് ഞാൻ ആളല്ല, ദൈവം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ തീരുമാനിക്കുക, എ ക്വാണ്ടിറ്റി ടൈം. അനേകർ പറയും ദൈവം സംസാരിക്കുന്നില്ല, ദൈവനോട് സംസാരിക്കുന്നില്ല. ഞാൻ ചില ഞാൻ രാവിലെ 10 മണി തൊട്ട് ഒരു 4 മണി വരെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. 10 മണിക്കൊന്നും 10:30 ആയിട്ടും 11:30 ആയിട്ടും 11:30 ആയിട്ടും ഒന്നും ദൈവം സംസാരിക്കും. അനേകരൻ്റെ സൗര ഒരു സൗരനോട് പറഞ്ഞു, സൗര ഞാൻ രാവിലെ 10 മണി തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു, ദൈവം ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല. പക്ഷെ ഒരു 3 മണിയായപ്പോൾ ദൈവം അടുപ്പിച്ച് സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ദൈവം അടുപ്പിച്ച് സംസാരിച്ച ദൈവത്തിന് നമുക്ക് റൂള് വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 7 ദിവസം പ്രാർത്ഥിച്ച ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ജീവിതം ടോട്ടലി മാറി. സക്രിയ സ്റ്റാലിഫോ, അദ്ദേഹം പറഞ്ഞു, ഞാൻ 7 ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു, 1-ാം ദിവസം ദൈവം സംസാരിച്ചില്ല, 2-ാം ദിവസം ദൈവം സംസാരിച്ചില്ല, 3-ാം ദിവസം സംസാരിച്ചില്ല, 4-ാം ദിവസം സംസാരിച്ചില്ല, 5-ാം ദിവസം സംസാരിച്ചില്ല, 6-ാമത്തെ ദിവസം സംസാരിച്ചില്ല, 7-ാമത്തെ ദിവസം 6 മണിക്കൂർ നിരന്തരമായിട്ട് ദൈവനോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഞാൻ റൂള് പറയല്ല, ദൈവസന്നിധിയിൽ നമ്മം ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് വളരെ അതെ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു ഫലം കൊടുക്കുന്ന ഒരു ജീവിതമായിട്ട് മാറും. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഒരു ലേഖനത്തിൽ നിന്ന് ചില വചനങ്ങൾ ദൈവന്റെ ഹൃദയത്തെ ചിന്തിപ്പിച്ചത് ഞാൻ പങ്കുവയ്ക്കും. നിങ്ങൾ എല്ലാവരും 1 കൊരിന്ത്യ ലേഖനം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കട്ടെ. 1 കൊരിന്ത്യൻസ്. ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവനും പൗലോസ് എങ്ങനെയാണ് ആത്മാവിൽ സോൾവ് ചെയ്തെന്ന് പറഞ്ഞ് 2 കൊരിന്ത്യ ലേഖനത്തിൽ നമുക്കറിയാം. ഒരു കറക്ഷൻ പോലുമില്ല, കാരണം അതിലെല്ലാം ഒരു മോചനം കിട്ടിയത് കൊണ്ടാണ് സൗരഭ്യാസനെ കുറിച്ച് 2 കൊരിന്ത്യ ലേഖനം എഴുതിയത്. പ്രിയ സഹോദരങ്ങളെ, 1 കൊരിന്ത്യ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കട്ടെ. കൊരിന്ത്യ സഭ നമുക്കറിയാം, നിങ്ങൾ ശ്രദ്ധിക്കുക, പറയുന്ന വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി, വേഗത്തിൽ കടന്നു പോവാം. അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം തന്റെ മിഷണറി യാത്രയിൽ അഥേന ഗ്രീസിലുള്ള ഏഥൻസിൽ ചെന്നു. അവിടെ ചെന്ന് അദ്ദേഹം ശക്തമായൊരു പ്രസംഗമൊക്കെ പറഞ്ഞെങ്കിലും വലിയ റിസൾട്ട് ഒന്നും അവിടെ കണ്ടില്ല. കുറച്ചുപേരൊക്കെ വിശ്വസിച്ചു, കുറച്ചുപേര് ഇനിയും നിന്നെ കുറിച്ച് ഇതിന്റെ പ്രസംഗം കേൾക്കാന്ന് 17-ാം അധ്യായത്തിൽ പറഞ്ഞു. പൗലോസ് അവിടെ ഹായ് ബൈ പറഞ്ഞ് അങ്ങ് പോവുക. 18-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവർത്തനം എടുക്കേണ്ട 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, അനന്തരം അവൻ അഥേന വിട്ട് എവിടെ ചെന്നു? കൊരിന്തിൽ ചെന്നു. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. കൊരിന്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, തിന്മകൾ നിറഞ്ഞൊരു പട്ടണമാണ്, വിഗ്രഹാരാധന നിറയപ്പെട്ട പട്ടണമാ, ഇമ്മോറാലിറ്റി അവിടെ വളരെ കോമണാ. പൗലോസ് അവിടെ ചെന്നപ്പോ ഒരു സംഭവം ഉണ്ടായി. ഈ ദൈവമേലുള്ള ബന്ധത്തിൽ കടന്നു പോകുന്ന സൗരങ്ങൾ, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു കാര്യം പറയാം. ദൈവം നിങ്ങൾ ഒരു വീട്ടിലോ ഒരു സ്ഥലത്തോ ഒരു പ്രദേശത്തോ അയച്ചാൽ, ഡോണ്ട് വെയിറ്റ് ഫോർ ബിഗ് തിങ്സ്, ലിസൺ ടു ഗോഡ് ഓൾവേസ്. പെസ കഴിക്കാനായിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു, നീ അപ്പുറോട്ട് ചെല്ലുമ്പോൾ ഒരു രാജാവ് അല്ലെങ്കിൽ അവിടുത്തെ MLA അവിടുത്തെ മന്ത്രി ഒരു കാർ ഓടിച്ച് വരുന്ന കാര്യം അവനോട് ചോദിക്കടാ, ഒരു കർത്താവ് പറയത്തില്ല. കർത്താവ് പറഞ്ഞെന്നറിയോ? അവിടെ ഒരുത്തം ചെല്ലുമ്പോ ആര് വരും? ഒരു പറഞ്ഞ ഒരു കുടം വെള്ളം ചെന്ന് നമ്മളാണെ പോവൂ. നമ്മൾ പറയാം, അതെ അപ്പറേ ഒരു കല്യാണത്തിന്റെ ഹോൾ എടുക്കണം, അവിടെ ആരെ ചോദിക്കണം? കർത്താവ് പറയാം, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുണ്ട്, അവനോട് തല വെച്ച് ചുമന്നുണ്ട് എന്നോട് ചോദിക്കാൻ. കർത്താവ് അങ്ങനെയാ. അപ്പുറത്തെ ഗ്രാമത്തിൽ ചെല്ലി എനിക്ക് പോകാനായിട്ട് ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കാണും. അതിനെ അഴിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ മതി, എനിക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. ഞാൻ പറയുന്നതെന്നറിയാമോ? ദൈവം സംസാരിക്കുന്നത് ചെറിയ കാര്യങ്ങളിലൂടെ. ബി വെരി വെരി സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ആകാശത്തിലെ ഇടിമിന്നലാണ് ശ്രദ്ധിക്കുന്നത്, ദൈവത്തിന് ഇടിമിന്നൽ പറ്റും. പക്ഷേ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ആ ഒരു ശ്രദ്ധ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആവശ്യമാ. അങ്ങനെയാണെങ്കിലേ ദൈവം എപ്പോഴും, ഞാൻ എപ്പോഴും നിങ്ങൾ തിരുവചനം മുഴുവൻ പഠിക്കുക. ഏലിയാവിനെ അയച്ചിട്ട് പറയുക, അവിടെ ഒരു വിധവയായ സ്ത്രീയുണ്ട് അവരുടെ വീട്ടിൽ പോവാനായിട്ട്. അവിടെ ചെന്നപ്പോ അവൾക്കാണെങ്കിൽ ഒരു നേരത്തെ ആഹാരമുള്ളൂ, അതുള്ളതും കൂടെ കഴിച്ച് ചാകാൻ വേണ്ടി ഇരിക്കുക. പ്രിയ സൗരങ്ങളെ, ലിസൺ ടു ദ ഹോളി സ്പിരിറ്റ് വെരി കെയർഫുള്ളി. ദൈവം പോകാൻ പറഞ്ഞ പോവുക, പോകണ്ടെന്ന് പറഞ്ഞ പോകണ്ട, പ്രസംഗിക്കാൻ പറഞ്ഞ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കാൻ പറഞ്ഞ മിണ്ടാതിരിക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ ഓരോ ദൈവമക്കളും ഞാനും നിങ്ങളും ഈ നാളുകളിൽ കൂടുതലായി ഒരു അഭ്യസനം നമുക്കുണ്ടായേ കഴിയത്തുള്ളൂ. കാരണം കാലങ്ങളും സമയങ്ങളും നമ്മുടെ മുമ്പിൽ അധികമില്ല. പൗലോസ് ആത്മാവിനെ ശ്രദ്ധിക്കുന്നവനായിരുന്നു. അവിടെ വന്നപ്പോൾ അക്വിലാസും പ്രിസ്കില്ലയും അവരവിടെ കൂടാരപ്പണിയൊക്കെ ആയിട്ട് വന്നപ്പോൾ പൗലോസിന് ഉഷാറായിട്ട് ഒന്നുകൂടി ഉഷാറായിട്ട് അവര് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും ആര് വന്നെന്നറിയാമോ? ശീലാസും തിമോത്തിയോസും മക്കദോനിയിൽ നിന്നും കൂടെ വന്നു. പൗലോസാണ് ഒന്നാമത് ഉഷാറ് പാർട്ടിയാ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാരും? കൂടെ അക്വിലാസും പ്രിസ്കില്ലയും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ശീലാസിനെയും തിമോത്തിയോസിനും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ അവസ്ഥ എന്തായിരിക്കും? ആള് ഭയങ്കര ഉഷാറായിട്ട് യഹൂദന്മാരോട് യേശു തന്നെ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞപ്പോ യഹൂദന്മാർ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അവൻ വസ്ത്രം കുടഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ ജാതികളുടെ അടുക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? അവിടുത്തെ പള്ളിപ്രമാണിയായ ക്രിസ്പോസ് അവൻ കുടുംബമായി വിശ്വസിച്ചു. അവന്റെ വീട് എങ്ങോട്ട് ചേർന്നായിരുന്നേ? എങ്ങോട്ട് ചേർന്നായിരുന്നേ? ആ നമ്മളാണ് ചിന്തിക്കുക, അയ്യോ പള്ളിയോട് ചേർന്നാ വീട്, അവിടെ ഒന്ന് സുവിശേഷം പറയണ്ട, കാരണം അവന്മാര് വരത്തില്ല. പള്ളിയോട് ചേർന്നിരുന്ന വീട്ടുകാരനെ ആദ്യം സ്നാനപ്പെടുത്തി. എന്നിട്ട് കൊരിന്തോരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റപ്പോൾ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിന് പറഞ്ഞു നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ ഉപദ്രവിക്കുകയോ ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ടെന്ന് പറഞ്ഞ് പൗലോസ് ദൈവത്തിന് ഉപദേശിച്ചുകൊണ്ട് ഒന്നര വർഷത്തോളം താമസിച്ച് വീണ്ടും അനേകരോട് വചനം പറഞ്ഞ് അവിടെ ദൈവത്തിന്റെ സ്തഭ അവിടെ സ്ഥാപിക്കപ്പെടുകയും താൻ മറ്റു സ്ഥലത്തേക്ക് പോവുകയും ചെന്ന സമയത്ത് ഈ ആരോ ഒരാള്, ഇന്നത്തെ പോലെ ഫോണും ഇമെയിലും ഒന്നുമില്ല, ക്ലോവ എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ കണ്ട് ചെന്നതാണോ എനിക്കറിയത്തില്ല, ആളോട് പറഞ്ഞേ ദേ ആ സഭയുണ്ടല്ലോ അവിടെ, നിങ്ങൾ സഭയൊക്കെ തുടങ്ങിയില്ലേ, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നം എന്നറിയോ? ആൾക്കാർ പറയുന്നു, നിങ്ങൾ നാലു ചോദിക്കുക, അതിന്റെ തകർച്ച നാലു ചോദിക്കുക, ആൾക്കാർ പറയുന്നു ഞങ്ങൾ ആറര വർഷക്കാർ പൗലോസിന്റെ, അത് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. കുറച്ചു പേര് പറഞ്ഞു ഞങ്ങൾ ആറര വർഷക്കാർ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, അവൻ നല്ല പ്രസംഗനായിരുന്നു അപ്പല്ലോസിന്റെ പക്ഷക്കാർ, വേറെ ആരാ? കേഫാവിന്റെ പക്ഷക്കാർ. ഇനി അതല്ല ഏറ്റവും സങ്കടമുള്ള കാര്യം ഏതാ? കുറച്ചു പേര് പറഞ്ഞു ഞങ്ങൾ പൗലോസിന്റെ അല്ല, കേഫാവിന്റെ അല്ല, അപ്പല്ലോസിന്റെ അല്ല, ഞങ്ങൾ യേശുവിന്റെ ആൾക്കാരാ. ഹല്ലേലൂയ. ഞങ്ങൾ ആരുടെ ആൾക്കാരാ? പൗലോസ് അവർക്ക് എഴുത്തെഴുതുക. അപ്പം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, എടാ ക്ലോബയുടെ ആൾക്കാർ ചെന്നിട്ട് ആ പൗലോസിന്റെ പക്ഷക്കാരെയും കേഫാവിന്റെ പക്ഷക്കാരെയും യാക്കോബിന്റെ അല്ല എന്നാ പറയുന്നത് യേശുവിന്റെ പക്ഷക്കാരെ എല്ലാം കൂടെ വിളിച്ചിരുത്തി നമ്മൾ അവർക്കൊരു ക്ലാസ് കൊടുത്ത് നമ്മൾ അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു 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 പ്രമേയമൊക്കെ പാസ്സാക്കി രണ്ട് സീലും അടിക്കാനല്ല പറഞ്ഞേ. പൗലോസ് യഥാർത്ഥമായിട്ടുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. രണ്ട് കൂട്ടരെ ലോകത്തിലുള്ളൂ, ഒന്ന് യഹൂദൻ, രണ്ട് യവനൻ. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ പറയുകയാണ്, നിങ്ങളുടെ ഭിന്നതയ്ക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ മറ്റാരുമല്ല, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ മുമ്പിൽ ഒരു 10,000 ചോദ്യങ്ങൾ വെച്ചാലും ഞാൻ പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഒള്ളി സൊല്യൂഷൻ. ഹല്ലേലൂയ. ക്രിസ്തുവാണ് ഏക സൊല്യൂഷൻ. നിങ്ങൾ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 18 ഞാൻ പറഞ്ഞു ക്രൂശിന്റെ വചനം, 22 വാക്യം ശ്രദ്ധയോടെ വായിക്കണമേ. ദൈവം നിങ്ങൾക്ക് അതിൽ വെളിപ്പാടുകൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Verses 22 പിന്നത് എങ്ങനെയാ തീർക്കുന്നത് വായിച്ചേ. ആ
യഹൂദന്മാർ
അടയാളം ചോദിക്കുകയും
യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യും.
ഇവന്മാരുടെ പ്രോബ്ലം അതാ, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു യഹൂദന്മാരുടെ അടയാളം എന്തടയാളാ കൊടുക്കുന്നേ? ഓർക്കുന്നുണ്ടോ? യഹൂദന്മാർക്ക് എന്തടയാളാ കൊടുക്കുന്നേ? യോനാടെ അടയാളം. യോനാടെ അടയാളം എന്താ? 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വായിൽ വയറ്റിലിരുന്ന പോലെ അതും ക്രൂശിനെ തന്നെ കാണിച്ചേ. യവനന്മാർക്ക് എന്നെ അടയാളം വേണ്ടേ? അവന് ജ്ഞാനം മതി. ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തുവിനെ തന്നെ വായിച്ചിട്ട് സുനിച്ച് 23 വാക്യം സാവധാനം കടന്നു പോകാം. 23
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ,
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം. പൗലോസ് പറയാ ഭിന്നതയുണ്ടല്ലേ, ഇന്നാളെ പാർട്ടിയാന്നൊക്കെ നിങ്ങൾക്കൊരു ഒരു ഞങ്ങളെ പൗലോസ് പറയാ, ഞങ്ങളെ ഒരു പക്ഷവും പ്രസംഗിക്കുന്നവരല്ല, ഞങ്ങളൊരു ഒരു പാർട്ടിയും പ്രസംഗിക്കുന്നവരല്ല, ഞങ്ങൾ ഒന്നിന്റെ ആൾക്കാരല്ല, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇനി പൗലോസ് കൊരിന്ത് ചെന്നപ്പം ഞാൻ ചിന്തിക്കുക, അങ്ങനെ പറ്റുമോ കർത്താവേ? ഞാൻ ചോദിക്കട്ടെ, നമുക്കൊന്നും അറിയത്തില്ല. അവിടെ നിന്ന് പുസ്തകം വായിച്ചതും സി ഡി കേട്ടതും പിന്നെ അറ്റം മുറിയൊക്കെയാണ് നമ്മൾ ഉടത്ത് ചെല്ലുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനുള്ള ടെൻഡൻസി നമുക്കുള്ളത്. പൗലോസ് ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ, ഗമാലിയന്റെ കാഴ്ചയിലിരുന്ന് വർഷങ്ങൾ പഠിച്ചോം പറയുക. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയാൻ, എന്റെ പ്രസംഗവും എന്റെ വചനവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയാകുന്നു. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുന്ന ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. രണ്ടാം കൊരിന്ത്യ ലേഖനം എഴുതുമ്പം ഈ ഭിന്നതയുടെ കാര്യം പറയുന്നുണ്ടോ? ഇല്ല. കാരണം സോൾവായി. ഈ ക്രൂശിന് അവനെ ഏറ്റെടുത്തു. പൗലോസിന് മനസ്സിലായി സഭയുടെ എല്ലാത്തിനുമുള്ള ആൻസർ ക്രിസ്തുവാ. വായിച്ചേ, അതിന്റെ യഹൂദന്മാർക്ക് ഇടർച്ചു എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്, 24-ാം വാക്യം.
യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ബോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ.
ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണേ, ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ആൻഡ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ക്രിസ്തുവാണ് ദൈവത്തിന്റെ ശക്തി. പ്രിഫർ എ റെവലേഷൻ. ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. എന്നിട്ട് താഴോട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, കുലീനന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ പറയുന്നു. അതിന്റെ 30-ാമത്തെ വാക്യം, പിന്നീട് റെവലേഷൻ ഫോർ ദാറ്റ് വേർഡ് 1:30 വായിച്ചാട്ടെ.
നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും.
ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ വിസ്ഡം, അവർ റൈച്ചസ്നസ്, അവർ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് അവർ റിഡംപ്ഷൻ. അവരോട് പറയുക, ഇവർ ഈ കൊരിന്ത്യർക്കാർ മുമ്പേ എങ്ങനെയായിരുന്നു അറിയാവോ? അവര് വളരെ മോശമായിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചവരായിരുന്നു, ദൈവം ആരെന്നറിയാത്തവരായിരുന്നു. അവരോട് പൗലോസ് പറയുക, ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. ക്രിസ്തുവാണല്ല, പൗലോസ് അപ്പലോസ് ഒന്നുമല്ല, അത് പിന്നീട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക. പ്രിയമുള്ളൊരു ഭിന്നതയുടെ വിഷയം അവിടെ തീരുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3:6 വായിച്ചട്ടെ. 3:6 അവിടെ ആളുകൾക്ക് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ആ സഭയില് പൗലോസ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്?
ഞാൻ നട്ടു.
അല്ല, അതിന്റെ 2-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും എന്നാ ഉണ്ട്? ഈർഷ്യം. എന്തുണ്ട് ഈർഷ്യം? ഉണ്ടോ? ഓട്ടെ, കൊരിന്തോസ് നമ്മുടെ ഇടയിൽ ഉണ്ടോ? ആരൊന്നും പറയുന്നില്ലല്ലോ. ഉണ്ടോ? മിണ്ടാതിരുന്ന ഉണ്ടെന്നർത്ഥം. ഉണ്ടോ ഈർഷ്യം? വണക്കം. ഉണ്ടോ? ഉണ്ടെങ്കിലേ നിങ്ങൾ ജഡികന്മാരും ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലേ? എന്നിട്ട് പൗലോസ് പറയുക, പിന്നെ ഒരു കാര്യമുണ്ട്, ഈർഷ്യം വണക്കമൊക്കെ എന്തോ എന്ത് എന്താന്ന് അറിയത്തില്ല, പക്ഷെ പൗലോസ് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നട്ടു. പറഞ്ഞോട്ടെ, ഞാൻ നട്ടു. അപ്പോളോസ് നട്ടാലും നനച്ചാലും എന്നാ ഉണ്ടാവാനാ? ഒന്നും ഉണ്ടാകത്തില്ല സഹോദരങ്ങളെ, നട്ടാലും നനച്ചാലും ഒന്നും ഉണ്ടാകത്തില്ല. വളരുമാറാക്കുന്ന ഒരു ദൈവം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നട്ടു എന്ന് പറഞ്ഞോട്ടെ, നട്ടവനും നനച്ചവനും. ഓ, എല്ലാവർക്കും ഒരു ഉഷാറില്ല. നട്ടവനും നനച്ചവനും എന്തില്ല, എന്തോണെന്ന് നമ്മൾ പറയുന്നതെന്ന് തോന്നുന്നു. നട്ടവനും ഞാൻ പറയുന്നു, നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവത്തിന് മകൻ. നമ്മുടെ ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നട്ടത് ആരെങ്കിലും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, നനച്ചതാരെങ്കിലും ആയിക്കോട്ടെ, ദൈവത്തിനാണ് സകല മഹത്വം. കൊരിന്തരെ, ദൈവത്തിനാണ് സകല മഹത്വവും, മനുഷ്യർക്ക് അവിടെ ഒരു മഹത്വവും ഇല്ല. ദൈവത്തെ ഉയർത്തുന്ന കണ്ടോണേ. ഇനി അതിന്റെ 3:11 അവിടെ യേശുവിനെ ഉയർത്തുക.
യേശു
ഫൗണ്ടേഷൻ,
യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും.
ഹല്ലേലൂയ. ഫോർ അദർ ഫൗണ്ടേഷൻ ക്യാൻ നോ മാൻ ലേ ദാൻ ദാറ്റ് ഈസ് ലെയ്ഡ് വിച്ച് ഈസ് ജീസസ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, വേറെ അടിസ്ഥാനമൊക്കെ ഇടാൻ പോയാൽ ഒന്നും നിൽക്കത്തില്ലെന്ന്. ഇപ്പൊ ഒത്തിരി പുതിയ ഉപദേശങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞാൻ, എനിക്ക് ബാംഗ്ലൂറൊക്കെ ഉണ്ടെന്നൊരു ചിന്തയാ, പക്ഷെ നിങ്ങൾക്കറിയാമോ, ആരും കയറി ചെല്ലാത്ത ഗ്രാമങ്ങളിൽ പോലും ദുരുപദേശക്കാരൻ വന്ന് വിശ്വാസികളെ വഞ്ചിച്ചു കൊണ്ടുപോകുന്നൊരു കാലമാണ്. എനിക്ക് അതിശയം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവെ, ആയിരക്കണക്കിന് വില്ലേജുകൾ, 700 കോടി ആൾക്കാരുള്ള സൂചന കേൾക്കാതെ ഈ സംസ്ഥാനത്തുള്ളപ്പം അവിടെ ഇവിടെയും വിശ്വാസത്തിൽ വന്ന പൊട്ടുപൊടിക്കാരെ പിടിച്ചോട്ട് പോകുന്ന കൾട്ടുകള് ധാരാളമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കോണം. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ അതിമേലൊന്നും ഇടാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. പിന്നെ ആരെങ്കിലും ഇട്ടാലുണ്ടല്ലോ, തീ തന്നെ അവസാന ശോധന ചെയ്തോളും. പ്രൈസ് ദ ലോർഡ്. പൗലോസ് പറയുക, എന്നിട്ട് ആ ഭിന്നത അവസാനിക്കുന്ന എവിടെയാണ്? അതിന്റെ 3:21-22 ഇറ്റ്സ് എ കമാൻഡ്, അതൊരു കൽപ്പന കേട്ടോ.
ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്.
സഹോദരങ്ങളെ കേട്ടോ, നിങ്ങൾ ആരുവേ, ഇവിടെ ഉള്ളവരോ പുറത്തുള്ളവരിലും ഒന്നും പ്രശംസിച്ചേക്കല്ലേ, ഒന്നും പ്രശംസിച്ചേക്കല്ലേ. ബൈബിൾ പറയുകയാണ് ആരും ആരിൽ പ്രശംസിക്കരുത് എന്ന് പറഞ്ഞേ, മനുഷ്യരിൽ പ്രശംസിക്കരുത്. ഇംഗ്ലീഷ് ഗ്ലോറി ഇൻ മാൻ. അടുത്ത വചനം വായിച്ചാട്ടെ.
സകലവും നിങ്ങൾക്കുള്ളതല്ലോ, പൗലോസോ അപ്പല്ലോസോ.
ബ്യൂട്ടിഫുൾ. പൗലോസോ, പിന്നെ
അപ്പല്ലോസോ,
കേഫാവോ
ലോകമോ, ജീവനോ മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, സകലവും നിങ്ങൾക്കുള്ളത്.
സകലം ആർക്കുള്ളതാ? നിങ്ങൾക്കുള്ളതാ. പക്ഷെ തീർന്നില്ല, വായിച്ചേ.
നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ.
നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, മറക്കരുത്, വരച്ചിടണം ആ വാക്യം. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. 3:16-19, നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. അടുത്തത്, ക്രിസ്തു ആർക്കുള്ളവൻ?
ക്രിസ്തു ദൈവത്തിനുള്ളവൻ.
ക്രിസ്തു ദൈവത്തിനുള്ളവൻ. പ്രിയ സൗരങ്ങളെ, ക്ലോവയുടെ ആൾക്കാർ വന്ന് പറഞ്ഞതിന്റെ ഉത്തരവായി എഴുതിവിടുന്നെ. എല്ലായിടത്തും ശ്രദ്ധിച്ച് എന്നറിയാം, ശ്രദ്ധിച്ച് കൊരിന്ത്യനെ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ആളാ ക്രിസ്തുവിനെ നടുക്കൂടെ ഉയർത്തുക. ക്രിസ്തുവിനെ ഉയർത്തിയിട്ട് അതിന് ചുറ്റുമാണ് ആ പണി നടക്കുന്നത്. അല്ലാത്തെല്ലാം ഇടിഞ്ഞു പോകും, അല്ലാത്തെല്ലാം ഇടിഞ്ഞു പോകും. സൗരങ്ങളെ, അവിടെ ക്രിസ്തു. നിങ്ങൾ ശ്രദ്ധിച്ച് 1:2, 3, ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സെന്റർ ആക്കുകയാണ്. ക്രിസ്തുവിനെ സെന്റർ ആക്കിയതുകൊണ്ടാണ് ഇന്നും ഈ ദൈവവചനത്തിന് മാറ്റമില്ലാതെ ഇവിടെയും ഈ കൊരിന്ത്യ ലേഖനം പ്രസംഗിക്കപ്പെടുന്നത്. കാരണം ആകാശം ഭൂമി മാറിപ്പോയാലും ദൈവവചനത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് തിമോത്തിയോസിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്, കുറച്ച് പ്രശ്നമുണ്ട്. ഇനി 4:17 വായിച്ചാട്ടെ. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. എനിക്ക് അടുത്ത വാക്യം ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ
എങ്ങും,
പുള്ളി എന്നെ ഏത് എല്ലാ സഭയിലും പ്രസംഗിച്ചെന്ന് നോക്കിയേ. ഞാൻ എങ്ങും
ഏത് സഭയിലും ഉപദേശിച്ചു,
ഏത് സഭയാണേലും പുള്ളിക്ക് ഒന്നേ ഉള്ളൂ, എന്താണെന്നറിയാം,
ക്രിസ്തുവിലുള്ള,
ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ
അവൻ നിങ്ങളെ ഓർപ്പിക്കും.
മൈ വേസ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ഏത് സഭയിൽ വേണം പോക്കോ കേട്ടോ. നിങ്ങൾ, യു ആർ വെൽക്കം ടു ഓൾ ദ ചർച്ചസ്. നമ്മുടെ നമ്മളായിരിക്കുന്ന കൂട്ടായ്മകൾ എവിടെ പോയാലും ഓർത്തോണം. നമ്മൾ പറയേണ്ടത് ക്രിസ്തുവിലുള്ള വഴികൾ, ദ വേസ് ഇൻ ക്രൈസ്റ്റ്. ആ വഴി എന്ത് വഴിയെന്നറിയോ? ആ അത്ര എളുപ്പമുള്ള വഴിയൊന്നും, കേൾക്കുന്നുണ്ടോ എല്ലാവരും, അത്ര എളുപ്പമുള്ള വഴിയൊന്നും അല്ല. പിന്നെ എന്നാ വഴിയാ? ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാ. എന്തിനാ ദൈവം ഇടുക്ക? നമ്മളിപ്പോ ചിലപ്പോ നമുക്ക് നമ്മുടെ തലയ്ക്ക് ഒരുമാതിരി ചൂട് പിടിക്കും. കർത്താവേ, ഇത് ഇത്ര ഇടുക്കവും ഞെരുക്കമുള്ള വഴി. എനിക്ക് കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു ആൻസർ തന്നു. കൊണ്ടാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അവിടത്തേക്കുള്ള റോഡ് 20-22 km ഉണ്ട്. ഭയങ്കര ടഫ് റോഡാ, ചുമ്മാ മണ്ണും കല്ലുമൊക്കെ കിടക്കുക. സൗരന്മാർ പോയിട്ടുണ്ട്. അപ്പം എന്റെ ബാഗിനകത്ത് കുറച്ച് സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ മഴയുള്ളതുകൊണ്ട് കുടയുണ്ടായിരുന്നു, 5-6 ദിവസത്തെ ഡ്രസ് ഉണ്ടായിരുന്നു, പിന്നെ കല്യാണം ഉള്ളതുകൊണ്ട് മാര്യേജ് രജിസ്റ്ററും അതിന്റെ സാധനം എല്ലാം ഉണ്ട്, നിറഞ്ഞിരിക്കുക. അപ്പൊ കുറെ വണ്ടി ഇങ്ങനെ ഇത് കുടുങ്ങി ചാടിയൊക്കെയാണ് ഇത് പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മുടെ നമ്മുടെ ടൈറ്റു സൗരൻ ചോദിച്ചു, സൗര ഇതിനകത്ത് പെർഫ്യൂം ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വെയിലൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ ഒന്നും കൊണ്ടു കിടക്കാറില്ല, പക്ഷെ നല്ലൊരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ആ അപ്പൊ പുള്ളി പറഞ്ഞു, എന്നറിയോ, നമ്മൾ ഈ ചാട്ടം ചാടുമ്പോഴെല്ലാം ഇതിനകത്ത് എന്ന് പറഞ്ഞ് പെർഫ്യൂം ചീറ്റിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പോകുന്ന വഴിക്കെല്ലാം നല്ല സൗരഭ്യം. ഇനി അതിലെ ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ സൗരഭ്യം പരത്തിക്കൊണ്ടിരിക്കുക. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ വഴി സ്മൂത്ത് ആണെങ്കിൽ സൗരഭ്യം പരക്കത്തില്ല. ചില കുണ്ടും കുഴിയൊക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ നടന്നിട്ട് ദൈവത്തിന്റെ സൗരഭ്യം അതെ പരത്തുന്നതായി തോർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവിടെയും നശിക്കുന്നവിടെയും ഞങ്ങൾ ക്രിസ്തുവിന്റെ, വി ആർ ദ ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. നന്ദി പറയുക കർത്താവേ. എന്റെ ജീവിതത്തിൽ ആൾക്കാർ ചോദിക്കും, പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ അല്ലേ, എന്താ എന്നിട്ട് എന്താ ഇങ്ങനെ? അതവർക്ക് മനസ്സിലാകത്തില്ല, അവന് മനസ്സിലാകുന്ന ഭാഷയല്ലിത്. ദൈവമക്കൾക്ക് അത് മനസ്സിലാകും. ദൈവത്തിന്റെ സൗരഭ്യം നാം പോകുന്നിടത്തെല്ലാം, നശിക്കുന്നവിടെയും രക്ഷിക്കപ്പെടുന്നവിടെയും ദൈവത്തിന്റെ സൗരഭ്യവാസന. 2 കൊരിന്ത്യലേഖനം, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ ഞാൻ നിങ്ങൾ, ഇനി 5-ാം അധ്യായം ഓർക്കുമ്പോൾ നമ്മൾ വിജയിക്കുന്നതെന്നറിയാം. ദൈവമേ, ഈ സഭയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരുത്തൻ അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ട് നമ്മളാണ് ആദ്യം അറിഞ്ഞത്. ഇങ്ങ് വരാ, വാറോ വീട്ടിൽ പോടെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാനേ. പക്ഷെ പൗലോസ് ആ കാര്യം വളരെ ഡീൽ ചെയ്യുന്നിടത്ത് ഒരു കാര്യം ഹൃദയത്തിന്റെ ആഴത്തിൽ എന്റെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ പറയാ, ഇടയ്ക്കൊരു വചനം പുള്ളി എഴുതി വെച്ചു. ശുദ്ധീകരണം ആവശ്യമാണ്, ഡിസിപ്ലിൻ ചെയ്യണം തീർച്ചയായിട്ടും. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞ, പുളിപ്പ് നീക്കാൻ പറയുന്നിടത്ത് ഒരാളുടെ കാര്യമാണ് എഴുതിയിട്ടുണ്ട്. 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 7-ാം വാക്യം,
നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ, തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി.
മതി സുനിഷേ, പഴയ പുളിമാവിനെ എന്ന് പറഞ്ഞാൽ ആ പഴയ പുളിമാവ് അങ്ങ് നീക്ക് എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മ അവിടെ നിർത്തിയില്ല. അടുത്ത വചനം ഇച്ചിരി ഉഷാറായിട്ട് വായിക്കണം സുനീഷ, വായിച്ചാട്ടെ.
നമ്മുടെ പെസഹ കുഞ്ഞാട്,
ഹല്ലേലൂയ, നമ്മുടെ ഞാൻ ചോദിക്കും ഇവിടെ ഈ പെസഹ കുഞ്ഞാടിന്റെ കാര്യം പറയാനുള്ള കാര്യം തന്നെ. കാരണം എന്നാണെന്നറിയോ, പുള്ളിയുടെ മനസ്സ് എപ്പോഴും ക്രിസ്തുവിലായിരുന്നു. നമ്മളായിരിക്കും സഭയിൽ അനേക കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിടിയാറില്ലേ, പക്ഷെ ഇതിന്റെ മധ്യത്തിൽ എന്ന പണിയാ പുള്ളി കാണിക്കുന്നത്. പുള്ളി ആൾക്കാരെന്ത് വിചാരിക്കും, ദേശമെന്ത് പറയുന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെട്ട് നിരാശപ്പെടേണ്ട സ്ഥാനത്ത് ഈ പൗലൂസിന്റെ ഹൃദയം അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ രാത്രിയിലെ പെസഹ കുഞ്ഞാടിന്റെ ആ ഒരു ഒരു കാര്യത്തിലേക്ക് പുളിപ്പ് നീക്കുന്നതിലേക്ക് നീങ്ങിപ്പോയിട്ട് ആളവരോട് പറയുക, നമുക്കൊരു പെസഹ കുഞ്ഞാടുണ്ട്, അവൻ അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെയാണ്. ഹല്ലേലൂയ, ജീസസ് ഈസ് ദ ആൻസർ, ജീസസ് ഈസ് ദ ആൻസർ. യേശുവാണ് എല്ലാത്തിന്റെയും ഉത്തരം. നമ്മുടെ ഒരു പ്രോബ്ലം എന്നറിയാം, എന്നോട് ചേർത്ത് ഞാൻ പറയാം, വലിയ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സെൻട്രൽ പോയിന്റ് മറന്നുപോകും. നമ്മൾ ആ പെരിഫറി കറങ്ങി ഇങ്ങനെ കറങ്ങുക, കറങ്ങി അവിടെ കറങ്ങി ഇവിടെ കറങ്ങി, നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ലൈഫ് സൊല്യൂഷൻസ് പോയപ്പോൾ അങ്കിൾ ഒരു കാര്യം പറഞ്ഞു, ഈ സ്പൈഡറിന്റെ കാര്യം പറഞ്ഞ് എന്റെ മനസ്സിലുണ്ട്. സ്പൈഡർ വല കെട്ടിയാലും അദ്ദേഹം പറഞ്ഞു എപ്പോഴും സെൻട്രലായിരിക്കുന്നത് ക്രൈസ്റ്റ് സെൻട്രേഡ് ലൈഫ്. ഉദാഹരണമായിട്ട് ഓർത്തിരിക്കാൻ പറഞ്ഞു, എന്നെ ടച്ച് ചെയ്തുകൊണ്ട് പറയാം. പിന്നെ എന്തെങ്കിലും ഒരു പണി, ഒരു 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 ഈച്ച വന്ന് അതേ തട്ടി ആകാരം കിട്ടി, അതാ സെന്ററിൽ നിന്ന് അങ്ങോട്ട് പോകും. കുറച്ച് കഴിഞ്ഞ് എന്നാ വരും എന്നറിയാമോ? എന്റെ എന്തോ എവിടെ എവിടെ വരും? സെന്ററിൽ വന്നിരിക്കും. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സെന്ററിൽ ഇരുന്നോണം, പിന്നെ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി ചെയ്തോണം കേട്ടോ, പോയതേക്ക് ചെയ്തു. പക്ഷെ അവിടെ കിടന്ന് കറങ്ങല്ലേ, പിന്നെ അവിടെ കിടന്ന് കറങ്ങി അവിടെ കിടന്ന് ചത്തുപോകും. തിരിച്ച് ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് ഈ ബൈബിളിൽ കൊളോസ്യരിലൊരു വാക്യമുണ്ട്, ഭൂമിയിലുള്ളതല്ല, അതിന്റെ മെസ്സേജ് ബൈബിളിൽ നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. അതിനകത്ത് പറയുന്നത് സെറ്റ് യുവർ തോട്ട്സ് അറൌണ്ട് ജീസസ് ക്രൈസ്റ്റ്, ബി അലേർട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും ക്രിസ്തുവിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു ഹണിബിയെ സംബന്ധിച്ചിടത്തോളം അവനവിടെ പോകാന്, എവിടെങ്കിലും തേനുണ്ടെങ്കിൽ, ഒരു പൂ ഉണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടുണ്ടോ ഒരു പ്രത്യേക ലെവലിൽ ഇങ്ങനെ 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 കറങ്ങിക്കൊണ്ടിരിക്കും, അവിടെ വന്നാൽ തേനെടുക്കും, പിന്നെ ഇങ്ങനെ 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 കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്നുപോലെ ഒരു ക്രിസ്തു ദൈവത്തിന്റെ മനസ്സ് തൻ്റെ മണവാളനും തൻ്റെ പ്രിയനും തൻ്റെ ഇടയനുമായ ക്രിസ്തുവിനെ ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ പറയുകയാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, വട്ടെവർ ബി ദ പ്രോബ്ലം, എന്തുമായിക്കോട്ടെ, ക്രൈസ്റ്റ് സെന്റേഡ്, ക്രിസ്തുവാണ് അതിന്റെ ഉത്തരം. ഈ സഭയിൽ എന്തൊക്കെ പ്രശ്നം നമ്മൾ ആലോചിക്കുക, നമ്മളാണെങ്കിൽ എത്രമാത്രം ഡൗൺ ആയി പോകും. ആറാം അധ്യായത്തിൽ വീണ്ടും വേദത്തിൽ കടന്ന് ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവര് ആൾക്കാരുടെ അടുത്ത് പോകുന്നതിനെ കുറിച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദുർനടപ്പ് എന്നൊക്കെ അവർ പൂർണ്ണ മോചനം പ്രാപിച്ചില്ല. അപ്പൊ 6:17 ഇമ്മോറാലിറ്റിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്തും ആൾ ഇടയ്ക്കൊരു വചനം എഴുതി. 6:17 വായിച്ചേ.
കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാണ്ടോ.
പറഞ്ഞു കൊടുക്കുന്ന, ശരീരം കൊണ്ട് പാപം ചെയ്യുന്നത് പറയുന്നിടത്ത് എഴുതി വെച്ച വചനമാണ്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് എന്താകുന്നു, ഏകാത്മാവാകുന്നു. നിങ്ങൾ കണ്ടോ ഇതിനകത്തെല്ലാം ആരാ സെന്റർ? പിണക്കോ ഈർഷ്യം വന്നാലും സൊല്യൂഷൻ ആരാ? ഒരുത്തം പാപം ചെയ്താലും അവനെ മടക്കി കൊണ്ടുവരാൻ സൊല്യൂഷൻ ആരാ? പല പക്ഷക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ പിരിയുമ്പോഴും സൊല്യൂഷൻ ആരാ? വലിയ ജ്ഞാനം പറഞ്ഞ് യവനന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് തനിക്ക് ആത്മാവിലും മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, പൗലൂസിന്റെ പരിപാടി നേരത്തെ എന്നായിരുന്നു? പൗലൂസിന് ഈ സഭകള് സ്ഥാപിക്കുകയും പോയി പഠിപ്പിക്കുകയും ചെയ്തതിന് മുന്നത്തെ പരിപാടി എന്നായിരുന്നു? പുള്ളിയുടെ സഭ പരിപാടി സഭ വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആണോ? എന്തിനായിരുന്നു? പൗലൂസിന്റെ പരിപാടി എന്നായിരുന്നു അതിന് മുമ്പ്? വിസിറ്റിംഗ് ദ ചർച്ചസ്. എന്തിനാ? ആളുകളെ പിടിച്ചിറക്കിക്കൊണ്ട് ആ പരിപാടി നാളെ ചോദിക്കുക. പൗലൂസിന്റെ പരിപാടി ശൗല് പോയി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വലിച്ചഴച്ചു കൊണ്ടുപോയി തടവിൽ എടുത്ത് സഭയെ മുടിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് സ്തേഫാനോസിനെ കൊല്ലാനൊക്കെ അവിടെ വസ്ത്രം ഇങ്ങോട്ട് വെച്ചടാ പോയി തീർത്തിട്ട് വരാൻ പറഞ്ഞ പാർട്ടി ഓക്കെ. ശൗലോ മേൽക്കുമേൽ എന്ത് ചെയ്തു? ഇങ്ങനെ അവസാനം ഡമാസ്കസിലെ സഭയൊന്ന് വിസിറ്റ് ചെയ്യാൻ പോവുക. എവിടെ പോവാ? ഡമാസ്കസിലെ സഭയെ. ഓക്കെ, അവിടെ കുറച്ച് വിശ്വാസികളുണ്ടല്ലോ. പുള്ളിയുടെ ഈ ലെറ്ററും അധികാരപത്രവും കുതിരയും എല്ലാം ഉണ്ട്. പോകുന്ന വഴിക്ക്, അതിനകത്ത് ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് എനിങ്ങനെയാണ്, പോകുന്ന വഴിക്ക് ഒരു കൂട്ടിയിടി ഉണ്ടായി. എന്തുണ്ടായി? പറഞ്ഞില്ലേ, പോകുന്ന വഴിക്ക് കൊളീഷൻ എന്ന് പറയും. ആരൊക്കെ കൂട്ടിയിടിച്ചേ? നമ്മൾ പോകുന്ന വഴിക്ക് ഒരാൾ പെട്ടെന്ന് കൂട്ടിയിടിച്ചു. കൂട്ടിയിടിച്ചിട്ട് ഇവൻ താഴെ പോയി. താഴെ പോയിട്ട് എഴുന്നേറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു, ഹൂ ആർ യു ലോർഡ്? ഇവനും ബൈബിളൊക്കെ പഠിച്ചവനല്ലേ, ഇവനും മനസ്സിലായി. പക്ഷെ ഇവന്റെ സ്വപ്നത്തിൽ പോലും ഇവൻ പ്രതീക്ഷിക്കാത്തൊരു ഉത്തരം മുഴങ്ങിയത്. ഇവന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ പറയാം, നസ്രാനായ യേശു ക്രിസ്തുവാണെന്ന് ഇവൻ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊരു ഉത്തരം കേട്ടു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സഹോദരങ്ങളെ, അവന്റെ സകല തിയോളജികളും സകല കാര്യങ്ങളും അവിടെ ഇടിഞ്ഞു വീണിട്ടൊരു കൊച്ചുവയതിനെ പോലെ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? അവിടെ ആ തുടക്കം. പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ദൈവം തമ്പുരാനുമായിട്ടൊരു മുഖാമുഖം ഒരു 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 എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പൊങ്ങിന്താണും കൊണ്ടിരിക്കുക. അവിടുന്ന് പൗലോസ് അങ്ങോട്ട് യാത്ര ചെയ്യുക. ആ മനുഷ്യനെ നിങ്ങൾ 9-ാം അധ്യായത്തിലെ മനുഷ്യനെ നിങ്ങൾ ധ്യാനിക്കുക. ഞാൻ മനുഷ്യനെ വരുത്താൻ വേണ്ടി പറയല്ല, വാട്ട് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അതാ ഞാൻ പറയുന്നത്. ആ മനുഷ്യനാണ് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ചിലത് പറയും, ഞാൻ കരഞ്ഞും കൊണ്ട് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്കൽ ഓരോരുത്തരോട് ബുദ്ധി പറഞ്ഞു തന്ന് വീട് തോറും സഭ തോറും പട്ടണം തോറും ക്രിസ്തുവേശിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അഗ്രിപ്പരാജ പറഞ്ഞു, പൗലോസെ വിദ്യാഭ്യാസത്തെ തന്നെ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഫെസ്തോസ് അഗ്രിപ്പയൊക്കെ അപ്പൊ പുള്ളി ഒരു കാര്യം പറഞ്ഞു, രാജാവേ കയ്യെ ചങ്ങല കിടക്കുക, ഈ ഈ അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും എന്നെ പോലെ ആയി തീരണമെന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുക, അത് രാജാവ് ഏതൊരു കോണിൽ നടന്നതല്ല. അവൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്നറിയാമോ, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഹാലലൂയ്യ. കർത്താവിനെ പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് അവന്റെ ജീവിതം ടോട്ടലി ട്രാൻസ്ഫോംഡ് ആയി. ഞാൻ പറയുന്നതെന്നറിയോ, പുള്ളി ഇതെല്ലാം ചെയ്ത് സഭയുണ്ടാക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും സംഘടനയിൽ പോയി റിപ്പോർട്ട് കൊടുക്കാനും അല്ലായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചു അല്ലായിരുന്നു. പുള്ളി ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കമ്പൽസ് മീ, എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ എന്ത് ചെയ്യുക, നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചോർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാം 2-ാം കൊരിന്ത്യലേഖനത്തിൽ അവരെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നിർണയിച്ചിരിക്കും. പിന്നെ 7-ാം അധ്യായത്തില് ഇവന്മാർ കല്യാണത്തിന്റെ പ്രശ്നങ്ങളാണ്. നാലു ചോദിക്ക് എന്തൊക്കെ നമ്മളിപ്പോ ഡീൽ ചെയ്ത് കല്യാണം, കല്യാണത്തിന്റെ വിഷയത്തിൽ പുള്ളി പറഞ്ഞ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ 22-ാം വാക്യം ദാസനായി വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രന. 7:22
ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു.
സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ആരാകുന്നു? അതെ, ഇന്നലെ നമ്മൾ കേട്ടു, ഡൂലോസ് ക്രിസ്തുവിന്റെ അടിമ, സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ. ഇനിയും ഭാര്യമാളോ ഇല്ലാത്തവരെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് 35-ാം വാക്യം മലയാളം അത്ര ക്രിയലല്ല. പുള്ളി അവിടെ കൊണ്ടുവരുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വിവാഹിതർ അങ്ങനെ ജീവിക്കണം, ഭാര്യമാർ എന്ത് ചെയ്യണം, ഭർത്താക്കന്മാർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് 7:35 ആ സെന്റർ പോയിട്ട് കൊണ്ടുവരിക. മലയാളത്തിൽ ക്ലിയർ അല്ല, ചാവല്യം കൂടാതെ കർത്താവിൽ സ്ഥിരമായി വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷ് വായിച്ചാട്ടെ, അൺറിസ്ട്രാക്റ്റഡ് ഡിവോഷൻ ടു ദ ലോർഡ്. വ്യവസ്ഥരോട് പറയുക, നിങ്ങളുടെ ആ ഡിവോഷൻ ഉണ്ടല്ലോ കർത്താവിനോടുള്ളത്, അത് ചാവല്യം കൂടാതെ കർത്താവിൽ സ്ഥിരമായി വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ അല്ല. നിങ്ങളുടെ ആ ഡിവോഷൻ, കർത്താവിനോടുള്ള ഡിവോഷൻ നിങ്ങളുടേത്, അത് സ്ഥിരമായിട്ടുണ്ടാകാനാ ഞാനിത് പറയുന്നതാണ്. അവിടെയും താൻ ആ ഉത്തരം പറയുന്നത്. 8:3 വായിക്കാം. അവിടെ വിഗ്രഹാർപ്പിതം, കുറെ പേര് പറഞ്ഞു വിഗ്രഹാർപ്പിതം തിന്നു ഞങ്ങളുടെ ചർച്ചിൽ ആരാണ്ട് പോയി, അവിടുന്ന് ദേവസ്ഥാനത്ത് ഞാൻ വേഗത്തിൽ കടന്നു പോകും അവസാനിപ്പിക്കത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞപ്പം ആ 8:3 നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നെ ബലപ്പെടുത്തിയതാണ്. 1 കൊരിന്ത്യർ 8:3 ഒരു കുഞ്ഞു വാക്യ കേട്ടോ, നിങ്ങൾ നമ്മളെ താഴെ കിടക്കുന്നോണ്ട് സത്യവിശ്വാസത്തിന്റെ താഴെയാണ്, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഒന്ന് നോട്ട് ചെയ്തോണേ, 1 കൊരിന്ത്യൻ 8:3
ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു.
ദൈവത്തിന് നമ്മളെ അറിയാവോ? നമുക്കൊക്കെ ഒരു പേടിയുണ്ടല്ലേ, സ്വർഗത്തിൽ ചെല്ലുമ്പം ദൈവത്തിന് നമ്മളെ അറിയാവോ? എന്തുമാത്രം വിശുദ്ധന്മാരുണ്ട്, അബ്രഹാമുണ്ട്, ഇസഹാക്കുണ്ട്, യാക്കോബുണ്ട്, പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരുണ്ട്, രക്തസാക്ഷികളുണ്ട്. ഇതിന്റെ മധ്യത്തിൽ എളിയവനെ ഞാൻ കയറി ചെല്ലുമ്പോൾ തമ്പുരാൻ എന്നെ അറിയുവോ? പേടിയുണ്ടോ? മറുപടി ഇതാണ്, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന് അവനെ നല്ലതായിട്ട് അറിയാം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, നിങ്ങളെ തമ്പുരാനെ നല്ലതായിട്ട് അറിയാം. ഹല്ലേലൂയ. എന്നിട്ട് ഈ വിഗ്രഹാർപ്പിതത്തിന്റെ കാര്യം പറഞ്ഞപ്പം നമ്മളാണെ പറഞ്ഞതിനെ വിഗ്രഹാർപ്പിതം തിന്നില്ല കേട്ടോ, തിന്ന അടി വാങ്ങിക്കും. താഴോട്ട് പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, പുള്ളി അടി വാങ്ങിക്കുന്ന പറയുന്ന ആളാ. താഴോട്ട് പറയുന്ന ഇതെന്താണെന്നറിയാമോ, 4-ാം വാക്യം
വിഗ്രഹാർപ്പിതങ്ങളെ തിന്നതിനെ കുറിച്ചോ, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു.
എത്ര ദൈവമുണ്ട് ലോകത്തിൽ? ഇന്ത്യയിൽ എത്രയുണ്ട്? ഇന്ത്യയിൽ കണക്ക് ഞാൻ പറയാം, ഒരാൾക്ക് 100 ദൈവം വെച്ചുണ്ട് ഇന്ത്യയിൽ. എത്ര പേരുണ്ട്? ഇപ്പൊ ഒരാൾക്ക് അയാൾ പറയാണ് 1, 2, 3, 4, 5, 6 അങ്ങനെ 100 ദൈവം എണ്ണി. ഈ 100 ദൈവം എണ്ണിയ ആൾക്ക് വേറൊരാൾക്ക് അത് കൊടുക്കണ്ട, ഷെയർ ചെയ്യണ്ട. അടുത്ത പുള്ളിക്ക് എത്ര ഉണ്ട്? 100 ഉണ്ട്. അങ്ങനെ 120 കോടി ആളുകൾക്ക് ഇപ്പോഴത്തെ ലെവലിൽ 100 പേര് വെച്ചുണ്ട്. ഹല്ലേലൂയ. പക്ഷെ വേറുണ്ട്, അവരെല്ലാം ദൈവങ്ങളെന്ന് നിങ്ങൾ പറഞ്ഞില്ല. എന്തേ ഉള്ളൂ? പേര് മാത്രമേ ഉള്ളൂ. ഒരാൾ ഞാൻ ദൈവമെന്നൊന്നും പറഞ്ഞാൽ ദൈവമാകത്തില്ല. ദൈവങ്ങൾ എന്ന് പേര് ഈ വാക്ക് നിങ്ങൾ കാണാൻ പഠിക്കണം കേട്ടോ. ഞാൻ സഭയോട് പറയാണ്, മെമ്മറൈസ് വേർഡ്. വിരളി കത്ത്, ഇപ്പൊ നമ്മൾ കുറെ വർഷമായി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ, വേർഡ് മെമ്മറൈസിംഗ് ഒക്കെ ആർക്കുള്ളതാ? ആർക്കുള്ളത്? ആ പിള്ളേർക്കുള്ളതാ. കർത്താവ് പറഞ്ഞു ശിശുക്കളെ പോലെ എന്നും ഇരിക്കാനാ പറഞ്ഞു. ഹല്ലേലൂയ. പിള്ളേർക്കുള്ളതാ. നിങ്ങൾ ശിശുക്കളെ പോലെ ആയി തീരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയെന്ന് പറഞ്ഞു. പ്രിയമുള്ള, റൈറ്റ് ദ വേർഡ്, എഴുതി പഠിക്കുക, വചനം ധ്യാനിക്കുക. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ നാലോ അഞ്ചോ വർഷം കേട്ട അവിടുന്ന് ഇവിടുന്ന് കേട്ട വചനം കൊണ്ടുണ്ടല്ലോ. ആൾക്കാർ പത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അവരെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ദൈവത്തിന്റെ വ്യവസ്ഥ എന്താണെന്ന് അറിയണം. ഇപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞൊരു വാക്യമാ എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം, ദ പ്രൈസസ് ഓഫ് ഹിസ് ഗ്ലോറി. എല്ലാവരും പറഞ്ഞൊരു വാക്യ, നാം അവന്റെ മഹത്വത്തിന്റെ. എന്നാ ഒരാൾ ചോദിക്കുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അപ്പോൾ നമ്മൾ അവന്റെ മഹത്വം, പിന്നെ പുകഴ്ച. അപ്പൊ ഒരാൾ പറയാം നിങ്ങളോട്, എക്സ്പ്ലെയിൻ ഇറ്റ്. നമ്മളെല്ലാം സൃഷ്ടിച്ചത് മഹത്വത്തിന്റെ പുകഴ്ചക്കാ. നമ്മൾ അങ്ങനെ വേർഡ് വേർഡ് പറഞ്ഞു പോകല്ല. ഒരാൾ ചോദിക്കുക, ഒരു സഹോദരൻ ചോദിക്കുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. സൃഷ്ടിച്ചതെല്ലാം ദൈവനാമ മഹത്വ, ദ പ്രൈസസ് ഓഫ് ഹിസ് ഗ്ലോറി. ഞാൻ പറയാം, ഒരു കട ചെന്നു, കട ചെന്നപ്പം ബാക്കി തന്നപ്പം 3 രൂപ കൂടുതലാ. നമ്മൾ വളരെ ശ്രദ്ധിച്ചെണ്ണിയിട്ട് നമ്മൾ പറഞ്ഞു, ചേട്ടാ ഒരു 3 രൂപ കൂടുതലാ. സ്വർഗത്തിലൊരു ഹല്ലേലൂയ മുഴങ്ങും. ഹല്ലേലൂയ, എന്റെ പുത്രനെ പോലെ ഒരുതൻ. പോകുന്ന വഴിക്ക് ഒരു പാവപ്പെട്ട ഒരാളെ കണ്ട് കരുണ തോന്നുക. കരുണ തോന്നുമ്പോ ഞാൻ ഇച്ചിരി പറയും, ഇച്ചിരി കടത്തിയാണെങ്കിൽ ക്ഷമിക്കണേ. അവനോട് കരുണ തോന്നി, അവനെ മനസ്സലിഞ്ഞ് അവനെ ശുശ്രൂഷിക്കുമ്പോൾ യേശു കർത്താവിന്റെ വായിൽ നിന്നൊരു ശബ്ദം മുഴങ്ങും, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, നിനക്ക് മഹത്വം. ഞാൻ ജീവിച്ചതുപോലെ ഒരുത്തനവിടെ ജീവിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ പ്രൈസസ് ഓഫ് ഹിസ് ഗ്ലോറി. സ്കൂളിൽ കടന്നില്ല, ഒരു കൊച്ചിന് പഠിക്കാൻ അറിയത്തില്ല, ആ എല്ലാത്തിനും തോറ്റുപോവുക. നമ്മുടെ രക്ഷിക്കപ്പെട്ട ഒരു സഹോദരൻ, ഒരു മോള് ഇങ്ങ് വന്ന, ഇങ്ങ് വന്ന, ഞാൻ നിനക്ക് കണക്ക് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ സ്വർഗത്തിലൊരു ഹല്ലേലൂയ മുഴങ്ങും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ചെയ്യുന്ന ചെറുതും വലുതുമായ പ്രവൃത്തി, ആരും കാണിക്കാൻ വേണ്ടിയല്ല, ചെറുതും വലുതുമായ പ്രവൃത്തികളിൽ സ്വർഗത്തിലെ സ്വർഗത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ എന്ന് മുഴങ്ങാൻ വേണ്ടിയാ ലോകസ്ഥാപനം മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ചുമ്മാ അവിടെ പോയി പിതാവിന്റെ വലത്തുഭാഗത്ത് അങ്ങ് ഇരിക്കാൻ വേണ്ടിയല്ല. ദൈവത്തോട് പറയണം, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഓരോ ദിവസവും അനേകായിരം പ്രാവശ്യം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്റെ ജീവിതത്തിന് ഉണ്ടാകുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചക്കായിട്ട് തന്നെ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കള് സ്കൂളിൽ പോയിട്ട് വന്ന് എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്തു, നന്മ പ്രവർത്തി ചെയ്തു, വട്ടവർ ഇറ്റ് മേ ബി, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നിങ്ങൾ കയ്യപ്പിടിച്ച് പറയും, ഗുഡ്, വേണം നമുക്ക് പോകാം, ഒരു ഐസ്ക്രീം മേടിക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ ആ അപ്പന്റെ മനസ്സിലുള്ള സന്തോഷം എത്ര സന്തോഷമായിരിക്കും. ഞാൻ മാതാപിതാക്കളോട് ചോദിക്കുക, നമ്മുടെ മക്കള് ഒരു ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചു പറയതേ, ഇതുപോലെ നിങ്ങളുടെ കൊച്ചൊരു കാര്യം ചെയ്തു കേട്ടോ, ഇറ്റ് വാസ് സോ എക്സലന്റ് എന്ന് പറയുമ്പം നമുക്ക് അവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണോ സന്തോഷം, അതോ ഇതാണോ? നമ്മൾ കുടുംബമായിട്ട് ആഘോഷിക്കും, ശരിയാ. കാരണം ദൈവനാമ മഹത്വത്തിനായിട്ട് ആ കാര്യം ഇവിടെ സംഭവിച്ചു. ചെറിയ കാര്യമായിരിക്കാം, അങ്ങനെയെങ്കിൽ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ എത്രത്തോളം മഹത്വമായിരിക്കും. ഹല്ലേലൂയ. തന്റെ സ്വരൂപ, പുത്രന്റെ സ്വരൂപത്തോട് ഒരാൾ അനുരൂപമായി തീരുന്നതോറും അതിനുവേണ്ടിയ സഭ, അതിനുവേണ്ടിയ കൂട്ടായ്മ, അതിനുവേണ്ടിയ ആരാധന, അതിനുവേണ്ടിയാണ് എന്ത് ഈ പാട്ടും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഒരൊറ്റ കാര്യത്തിന്, ഫോർ ദ പ്രൈസസ് of his glory, avante mahatvathinte pugalchakkayittu dhyanikkuka. devan ningalku aalmavil velippadukale therate innittu vegathil vaichu kadannu povam. aakashathilum bhoomiyilum devanmar ennu perundengilum vaichatte. pidavaya
ekadevame namukullu avan sagalathinum karanabhoodanum naam avanai jeevikkendathinum aagunu.
kandu subject enda? vigraharpitha. innaanu nammal parannene vigraharpithangal 4 tarathil. okay, adu payasam kondundakkiyathund, ഡപ്പിക്കകത്ത് വരുന്നുണ്ട്, ഇതിനകത്ത് അതിനകത്ത് അർപ്പിച്ചതാണോ അതോ സീലടിച്ചിട്ടുണ്ടോ, ഇതൊന്നും പുള്ളി പറഞ്ഞില്ല. പുള്ളി പറഞ്ഞ എന്നറിയോ, ദേവന്മാരെന്ന് പേരുണ്ടെങ്കിലും ഒരൊറ്റ ദൈവമുള്ളൂ, പിന്നെ പിതാവ് ഏക ദൈവമേ നമുക്കുള്ളൂ, പിന്നെ ആരുടുണ്ട്? വായിച്ച യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. മെമ്മറൈസ് ദിസ് വേർഡ്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാട്ടെ, യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. പിന്നെ അടുത്തത്,
അവൻ മുഖാന്തരം സകലവും,
അവൻ മുഖാന്തരം സകലവും,
അവൻ മുഖാന്തരം നാമമാകുന്നു,
അവൻ whom are all things and we by him. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമം ആകുന്നു. എന്നിട്ട് പറയാ, പുള്ളി പറയാണേ, എന്നാൽ എല്ലാവർക്കും
എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല.
ഇതാ റീസൺ, ഇത് തിന്നാൻ പോയ കാരണം എന്നറിയോ, ഇത് എല്ലാവരിലും അറിവില്ലാത്തോണ്ടാണ്. എല്ലാവർക്കും അറിയത്തില്ലെന്ന് ഈ മുമ്പ് അഞ്ചും ആറും വാക്യങ്ങൾ എല്ലാവർക്കും അറിയത്തില്ല, അതുകൊണ്ട് അവർ എന്നിട്ട് പോലും പറഞ്ഞു. പിന്നെ അതിന്റെ താഴോട്ട് പറയാൻ, നിങ്ങള് അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണം ഇരിക്കുന്ന കാര്യം പറഞ്ഞ് ആ വിഷയം തീർക്കുകയാണ്. ഇനിയും 9-10 വാക്യങ്ങളിൽ കർത്താവിൽ സ്ഥിരമായി ഓടുന്നതിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു. മരുഭൂ യാത്ര 10 അതിന്റെ 4 വാക്യം. സഹോദരന്മാരെ, 1 വാക്യം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും എവിടെയായിരുന്നു?
മേഘത്തിൻ കീഴിൽ.
വായിച്ചാട്ടെ, മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും.
സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീകപാനീയം കുടിച്ചു.
പഴയ നിയമത്തിൽ നിന്നറിയോ പറഞ്ഞത്, ഈ ജനം ഇങ്ങനെ പോന്നിട്ട് പിന്നെ പരസംഗം മൂലം വഴി നശിച്ചു പോകരുതെന്ന് പറയാൻ വേണ്ടി ഒരു കാര്യം പറയുക. നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിലായിരുന്നു, കണ്ടോ? പറഞ്ഞു, ശ്രദ്ധിച്ചേ. എല്ലാവരും ഒരു ആത്മീയാഹാരം കഴിച്ചു, എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ഒരു ചെറിയ വരയിട്ടിട്ടൊരു കാര്യം എഴുതുന്നു. നമ്മൾ ആ വരയൊക്കെ ഇട്ടത് ഒന്ന് വായിച്ചാ വാക്യം.
അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു.
ഹല്ലേലൂയ. ഇത് പറഞ്ഞല്ലേ പൂർത്തീകരിക്കത്തില്ലെന്ന്. എത്ര തിയറിയും തിയോളജിയും പറഞ്ഞാലും അവരെ അനുഗമിച്ചൊരു പാറ, അത് എങ്ങനെയാ ഒരു പാറ പുറകെ വരുന്നത്? നമ്മൾ പാട്ട് പാടാറുണ്ട്, മുമ്പിലും പിറകിലും, മുമ്പിലും നിങ്ങൾക്കറിയാമോ, മുമ്പിലും പിറകിലും നടന്നു കാവലായി, മേഘമൊന്നതിന്മേൽ വിരിച്ചു എന്ന് പറഞ്ഞാൽ യഹോവയെ ദൈവം നമുക്ക് മുൻപടയായിരിക്കും. പിന്നെ യെശയ്യാവിൽ പറഞ്ഞു, അവൻ ഞങ്ങൾക്ക് പിമ്പടയായിരിക്കും. അമാലേക്കും പുറകിൽ നിന്ന് ആക്രമിക്കുന്നവനാ. ഇവിടെ പറയുന്നു അവർ മുമ്പോട്ട് പോവുക, മുമ്പിൽ മേഘസ്തംഭമുണ്ട്, അത്യന്തൂണുമുണ്ട്, പക്ഷെ പുറകെ ഒരു പാറ കൂടെ പോവുക, പുറകെ പോവുക. നമ്മൾ വയനാട് സ്ഥിരം പറയുന്നൊരു വാക്യാ, അവസാന മീറ്റിംഗ് തീരാറാകുമ്പോൾ നമ്മൾ പറയുന്നതേ, നിങ്ങളിവിടെ വന്ന പോലല്ല പോകുന്നേ, പിന്നെ ആര് സഹോദരന്മാരൊന്നും കൂടെ വരത്തില്ല, പിന്നെ കൂടെ വരുന്ന ഒരു കാര്യം എന്നു പറഞ്ഞ് അവരെ കാണിച്ചു കൊടുത്ത വാക്യാണ്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം നിങ്ങളെ അനുഗമിക്കുന്ന ഒരു ആത്മീയ പാറയുണ്ട്. ഹല്ലേലൂയ. പ്രിയ സൗരങ്ങൾ, അത് അവിടെ മാത്രമല്ല, ഇവിടെയും പറയേണ്ട ഒരു വലിയ ആവശ്യം ആയിട്ട് വന്നിരിക്കുക. കാരണം നമ്മൾ വീക്ക് ഡേയ്സിലൊക്കെ അതുപോലെ ഡൗൺ ആകുന്നതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങൾ സാംസങ്ങിലാണേലും ഫിലിപ്സിലാണേലും അതെ ഏത് കോളേജിലാണെന്നും കൊള്ളാം, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ പിന്നിലൊരു ആത്മീയ പാറ വരുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദാഹിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് കുടിച്ചാൽ മതി, അവിടെ ഇവിടെയൊക്കെ പിള്ളേരെ സെറ്റ് കറങ്ങി നിൽക്കുന്നുണ്ടാവും. അവൻ ചോദിക്കട്ടെ, നിനക്ക് ദാഹമില്ലെന്ന് ചോദിക്കുമ്പം പറയണം, ഞങ്ങളെ ഇത് നീ കണ്ടില്ലേ, നിന്റെ പുറകിലൊരു വലിയ ആത്മീയ പാറയുണ്ട്, ആത്മീയ പാറയിൽ ഞാൻ കുടിച്ചോണ്ടിരിക്കുക, എനിക്ക് ദാഹമില്ല. ഹല്ലേലൂയ. കാരണം യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നതിനൊക്കെയും പിന്നെയും ദാഹിക്കും, ആത്മീയ പാറയിൽ നിന്ന് വെള്ളം നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആത്മീയ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ ഭൂമിയിൽ 700,000,000+ ആൾക്കാർ ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ടാലും അവർക്കെല്ലാവർക്കും കുടിക്കാനുള്ള ആത്മീയ വെള്ളവും യേശുവിൽ നിന്ന് പുറപ്പെടും. ഹല്ലേലൂയ. കാരണം അവനാദന്റെ സോഴ്സ് അവരെ അലിമിച്ച്. പിന്നെ താഴോട്ട് പറഞ്ഞ് പൗലോസ് കാര്യങ്ങളിൽ പറഞ്ഞൊരു ക്രമീകരണം വരുത്തുകയാണ്. ഇനിയിപ്പോ 31 വാക്യത്തിലെ വീണ്ടും ചരടത്ത് വിഗ്രഹാർപ്പിതം, പിന്നെ വിഗ്രഹാരാധന, അതിന്റെ കാര്യം പറയുന്നുണ്ട്. അതിന്റെ 31 വാക്യത്തിൽ ആളത് ക്രോഡീകരിക്കുന്നുണ്ട്. വായിച്ച് 1 Corinthians 10:31.
ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും,
സംഗ്രഹിത, എന്ത് തിന്നാലും കുടിച്ചാലും,
എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ.
ഹല്ലേലൂയ. ഇന്നലെ ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് ആരാണ്ട് ചോദിച്ചു, ഒരു നല്ലൊരു ആൻസറാ പറഞ്ഞു. ഹോം സ്കൂളിംഗ് ആണോ നല്ല അതാണെന്ന് വെച്ചാൽ അവര് പറഞ്ഞു, നിങ്ങൾ എന്നാ ചെയ്താലും ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്താൽ മതി. ഹല്ലേലൂയ. ദാറ്റ്സ് എ റൈറ്റ് ആൻസർ. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. നമ്മൾ ചോദന, ദൈവമേ നമ്മള് നമ്മുടെ ഓരോ കാര്യങ്ങളും എന്റെ മഹത്വമാണോ കർത്താവെ, അതോ ഞാൻ നല്ല ആളാന്ന് പറയാനാണോ? സെൽഫ് സെന്റേർഡ്നെസ് എല്ലാവരിലും ഉണ്ട്, മാൻ സെന്റേർഡ്നെസ്. സഭയിൽ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞ്, സഭയിൽ വരുന്ന എല്ലാവരും എന്ത് ചെയ്യുക, പുസ്തകങ്ങളൊക്കെ ഒത്തിരി ഇറങ്ങുന്നുണ്ട് നമുക്കറിയാം, പാട്ടുകളോ, എല്ലാ പാട്ടുകളും മാൻ സെന്റേർഡാ. കഴിഞ്ഞ ആളുകളിൽ എല്ലാ പാട്ടുകളും എന്റെ എന്ന് പറഞ്ഞാൽ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, എന്റെ ദൈവം എന്ന് പറയുന്നതല്ല, എന്റെ കഷ്ടങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ ഭാരങ്ങൾ, എന്റെ നോവുകൾ, എന്റെ നൊമ്പരങ്ങൾ മുഴുവൻ അതാ. ഭയങ്കര ഡിമാൻഡാ. പണ്ടാളെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കാസറ്റ് എന്ത് ചെയ്യത്തില്ല, വിൽക്കത്തില്ല. ഹല്ലേലൂയ. പ്രിയ സൗരങ്ങളെ, ഞാൻ പറയുന്നു, കാസറ്റ് വിറ്റാലും ഇല്ലെങ്കിലും കൊള്ളാം. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണമേ, കർത്താവ് എന്റെ ജീവിതം നിനക്ക് ചുറ്റിലും ആ സൂര്യന് ചുറ്റും ഭൂമി വലം വെക്കുന്നത് പോലെ, സൂര്യന് ചുറ്റും ഓരോ ദിവസവും ഭൂമി വലം വെക്കുന്ന പോലെ, എന്റെ ഓരോ ദിവസവും ക്രിസ്തു കേന്ദ്രീകൃതമായി തീരുവാൻ, എന്റെ പ്രവൃത്തി ആയിക്കോട്ടെ, ഓഫീസിലെ ജോലി ആയിക്കോട്ടെ, എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആയിക്കോട്ടെ, സ്കൂളിൽ വിടുന്ന ആയിക്കോട്ടെ, ഹോം സ്കൂളിംഗ് ആയിക്കോട്ടെ കർത്താവെ, അല്ലെങ്കിൽ ജോലി ആയിക്കോട്ടെ, ബാങ്കിലെ ഇടപാടായിക്കോട്ടെ, എല്ലാം കർത്താവെ നിന്റെ നാമമുഖത്തിനെ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. വേഗത്തിൽ 1-2 വാക്കുക. കർത്തൃമേശയുടെ വിഷയം വന്നപ്പം ഇവർ കുറച്ചുപേരെല്ലാവരും എടുത്ത് കഴിക്കുക, ബാക്കിയുള്ളവർ വിശന്നിരിക്കുക. പൗലോസ് ചോദ്യം ചോദിക്കുന്നുണ്ട്, ആ സഹോദരൻ ദൈവം കൃപ കൊടുത്ത ഭയങ്കര, എത്രയെണ്ണ ഡീൽ ചെയ്യുന്നത്, തിന്നാനും കുടിക്കാൻ നിങ്ങൾക്ക് വീടില്ലെന്ന് ചോദിച്ചു, തിന്നാനും കുടിക്കാനും വീടില്ലേ, വീട്ടിപ്പോ തിന്നാനും കുടിക്കാൻ ചെയ്യുക, എല്ലാം പറഞ്ഞിട്ട് ആളൊരു കാര്യം പറയുന്നുണ്ടായി. അപ്പം ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങളാണ്. നിങ്ങളുടെ സഭയ കർത്തമാശം എങ്ങനെയാ, എല്ലാവരും ഒരു കപ്പിൽ നിന്ന് കുടിക്കുകയാണോ, നിങ്ങൾ ആ റിലീജിയന്റെ ഇത് നോക്കണം, അതോ ചെറിയ ചെറിയ ഇത്രയുള്ള കപ്പിനകത്തോട്ട് പകർന്നു കൊടുക്കുകയാണോ, പിന്നെ ബ്രെഡ് ഒരു ബ്രെഡിൽ നിന്ന് എല്ലാവരോടും കഴിക്കുകയാണോ, അതോ പാത്രത്തിൽ സഹോദരന്മാർ കൊണ്ടു കൊടുക്കുക, ഇതൊക്കെ വലിയ വിഷയങ്ങൾ. പക്ഷെ പൗലോസിന് ഇതൊന്നുമല്ല വിഷയം. പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ആ വാക്യം വായിപ്പിക്കുന്നില്ല, അതിന്റെ 26-ാം വാക്യം, അങ്ങനെ നിങ്ങൾ ഈ പാനപാത്രം, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനമാത്രം കുടിക്കുന്ന, നിങ്ങൾ ആ വാക്യം ഒരുമിച്ച് വായിക്കണം, കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ, ഹല്ലേലൂയാ, വി ആർ പ്രൊക്ലൈമിങ് ദ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയാ. നമ്മൾ ചെയ്യുന്നതിനെന്നറിയോ, നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് ഈ ഭൂമിയിൽ ക്രൂശിൽ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ദ പ്രൊക്ലമേഷൻ ഓഫ് ഡെത്ത്. വലിയ കപ്പിൽ നിന്ന് കുടിച്ചാലും ചെറിയ കപ്പിൽ നിന്ന് കുടിച്ചാലും, അത് ബ്രെഡ് ആണെങ്കിലും വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും, അത് അവിടെ നിന്ന് മേടിച്ച മറ്റേ റൗണ്ടിലുള്ള സാധനമാണെങ്കിലും, ഇതൊക്കെ പിശാൻ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകളുണ്ട്. പക്ഷെ മെയിൻ കാര്യം വിട്ടുപോകല്ല. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും എന്താണ് പറയുന്നത്, ഇംഗ്ലീഷിൽ ഈ വെർഷൻ അങ്ങനല്ല, വി ആർ പ്രൊക്ലൈമിങ് പ്രൊക്ലമേഷൻ, വിളംബരം ചെയ്യുക, കർത്താവിന്റെ എന്താണ്, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുക. ഈ ചുറ്റുവട്ടത്ത് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന എത്ര സ്ഥാപനമുണ്ട്, തൊട്ടടുത്ത് സ്കൂളുണ്ട്, അപ്പുറത്ത് ദേവസ്ഥാനങ്ങളുണ്ട്, അപ്പുറത്ത് പള്ളിയുണ്ട്, അതിനപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്, അതിനപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എങ്കിലും ഞാൻ ധൈര്യത്തോടെ ഇതിൽ ചിന്തിക്കുമ്പോഴെല്ലാം, ഞാൻ കെട്ടിടത്തിന്റെ വിഷയമല്ല, ദൈവം നമ്മളെ കുറച്ച് പേരോട് ആക്കിയിരിക്കുന്നത് നമ്മളൊരു കാര്യമോടെ വിളംബരം ചെയ്യുകയാണ്, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കുകയാണ്. അത് വർഷത്തിൽ ഒരിക്കലല്ല, രണ്ട് പ്രാവശ്യമല്ല, കൂടി വരുമ്പോൾ കർത്താവെ നിന്റെ നാമം ഞങ്ങൾ ഉയർത്തുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, 12:2 അവിടെ കൃപാവരങ്ങളെ കുറിച്ച് പറയുമ്പോഴും ആള് തുടങ്ങുന്ന ഇങ്ങനെയാണ്, യേശുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടാ ബാക്കി പഠിപ്പീരി വരുന്നത്, തുടക്കം വരുന്നേ. അപ്പം 15 ഞാൻ അവസാനിപ്പിക്കുക, 2-5 മിനിറ്റിനുള്ളിൽ. ഈ അപ്പൊ കുറെ പേര് പറഞ്ഞെന്നറിയോ, ഇത്രയും പ്രശ്നമുള്ള ഏതെങ്കിലും സമയമുണ്ടോ അപ്പ? അപ്പൊ കുറെ പേരവിടെ പറഞ്ഞു വരുത്തി, മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല, മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല. ഇത്രയും പറഞ്ഞപ്പം എന്നാ പറഞ്ഞത്, ആ പുള്ളി വിചാരിച്ച് കാണാൻ തീർന്നു. അപ്പം അതെ, പൗലോസ് ഒരു പ്രശ്നങ്ങളും ഉണ്ടോ അവിടെ, കേട്ടോ, പിന്നത മാത്രമല്ല, പിന്നെ ഒത്തിരി വിഷയം ഞാൻ പറഞ്ഞു. അതെ, ഒരു ചെറിയ വിഷയം കൂടെ ഉണ്ട്, കുറച്ച് പേര് പറഞ്ഞു മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല. ആൻസർ 15:4 വാക്യം, വളരെ ബ്യൂട്ടിഫുൾ ആ വാക്യം നിങ്ങൾ പഠിക്കണം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, 1 Corinthians 15:4, അത് ഉറക്കെ വായിക്കണം നിങ്ങൾ.
തിരുവെഴുത്തുകളിൽ പ്രകാരം
ശ്രദ്ധിക്കണേ സുനിഷ, ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി, വായിച്ചേ,
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു.
ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടുത്തത്
അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൽ പ്രകാരം,
തിരുവെഴുത്തുകളിൽ പ്രകാരം
മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു.
തിരുവെഴുത്തുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചുമ്മാ അങ്ങ് മരിച്ചങ്ങ് ഉയർക്കുമല്ലായിരുന്നു. As it is written, നമ്മൾ യോഹന്നാനിലൊക്കെ വായിക്കുന്നുണ്ട്, കുന്നോ അങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ രക്തം വെള്ളം പുറപ്പെട്ടു, അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെയാണ് ക്രിസ്തു മരിച്ചത്. ഓക്കെ, മരിച്ച കാര്യം, മരിച്ചിട്ട് പിന്നെ എന്നാ ചെയ്തു, 4-ാം വാക്യം, മൂന്നാം നാൾ എന്ത് ചെയ്തു,
ഉയർത്തെഴുന്നേറ്റു.
അത് പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ പുള്ളി, കേട്ടോ. ഇനി അതിന്റെ 12-ാം വാക്യം, ആ
ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്നും നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം,
മരിച്ചവരുടെ പുനരുദ്ധാനം എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ, ശ്രദ്ധിച്ചേ. അത് കല്ലറ എങ്ങനെ രണ്ടായിട്ട് പൊട്ടുവാണോ, ഒന്നുമല്ല പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന. മരിച്ചവരുടെ പുനരുദ്ധാനം, ശ്രദ്ധിച്ചേ,
മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ട്.
ഹല്ലേലൂയ, നിങ്ങൾക്കൊരു മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല, എന്തില്ല,
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്.
നിങ്ങൾ ആ സെന്റർ നോക്കിക്കോണേ, എല്ലാ ചാപ്റ്ററിലെ സെന്റർ നോക്കണം, അവിടെ നിന്നാണ് കറങ്ങുന്നത്. മരിച്ചു ഉയർത്തിട്ടില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല, അടുത്തത്
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം,
ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം,
നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്നും ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും.
കണ്ടോ, അതിന്റെ 22-ാം വാക്യം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. പ്രിയമുള്ളവരെ, ഇവിടെയും ഈ 15-ാം അധ്യായത്തിലും മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിലും ദ സെന്റർ ഇസ് ക്രൈസ്റ്റ്. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ മരിച്ചവർ ഉയർക്കത്തില്ല, ഒരിക്കലും ഉയർക്കത്തില്ല. എങ്ങനെ ഉയർക്കാൻ പറ്റും? പിന്നെ ക്രിസ്തു ഉയർത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്യും? ജീവനോടെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ്, എന്നിട്ട് അതിന്റെ 15 മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് എല്ലാവരും. അടുത്ത 15 ഞാൻ വായിക്കാം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും പിന്നെ കുലുങ്ങാത്തവരും, പിന്നെ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. ശ്രദ്ധിച്ച വചനം, വല്ലപ്പോഴും അല്ല, സമയം കിട്ടുമ്പോഴല്ല, എപ്പോഴും എന്തുമായിരിക്കാം, ഇറ്റ് ഇസ് അപ് ടു യു. ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ. ഒന്ന് കൊരിന്തർ, എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ഉറപ്പുള്ളവര്, കുലുങ്ങാത്തവര്. ബൈബിൾ പറഞ്ഞു സ്റ്റെഡ്ഫാസ്റ്റ്, അൺമൂവബിൾ, ഓൾവേസ് അബൗണ്ടിങ് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ്, ഫോർ ആസ് മച്ച് ആസ് നോ ദാറ്റ് യുവർ ലേബർ ഇൻ ഇസ് നോട്ട് ഇസ് ഇൻ വെയിൻ ഇൻ ദ ലോർഡ്. ഒരുപക്ഷെ പെട്ടെന്നൊരു ഉത്തരം കിട്ടിയില്ല എന്ന് വരും. അങ്ങനെ പറഞ്ഞ് അതേപോലെ ധൈര്യപ്പെട്ട് ഒരു വാക്കിടെ വായിച്ച് അവസാനിപ്പിക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 16:16. എനിക്ക് ബൈബിൾ ഏറ്റവും പേടിയുള്ള വാക്യമാണ് കേട്ടോ, ഏറ്റവും ഭയമുള്ള വാക്യമാണ്. തീപ്പൊയ്യ തള്ളിയിടുന്ന വാക്യം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഏറ്റവും ഭയമുള്ള വാക്യം 1 Cor 16:22 വായിച്ചേ.
ഏവനും കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു.
ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും. അവിടെയും പുള്ളി അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്, ലവിങ് ജീസസ് ക്രൈസ്റ്റ് നമ്മുടെ കർത്താവ് വരുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നു. 23 വാക്യം തീർക്കുകയാണ് പുള്ളി, ലെറ്റർ തീരുക കേട്ടോ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാ.
അടുത്ത വാക്യത്തിൽ പുള്ളി പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ മേലെ ഇരിക്കട്ടെ. പിന്നെ
നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം.
ഇത് ആദ്യം പറഞ്ഞ് കർത്താവിനെ സ്നേഹിക്കാൻ ശപിക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളിക്ക് മതിയായില്ല, ആത്മാവിൽ എഴുതിയ കേട്ടോ. പിന്നെ പറഞ്ഞു കർത്താവിന്റെ കൃപ നിങ്ങളുടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, എന്നിട്ടും മതിയായില്ല. പിന്നെ പറയാ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹം. സീ ദ സ്പിരിറ്റ്, ആമേൻ. ഇപ്പോഴുള്ള 2 Cor വായിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം, കാരണം ഇമാതിരി ഒരു വിഷയങ്ങളും അവിടെ ഇല്ല. കാരണം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു എഴുത്ത് അയാൾ എഴുതിയതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രോബ്ലം ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിന്റെ സെന്റർ അല്ലെന്നുള്ളതായിരുന്നു. അങ്ങനെ കൊരിന്ത്യർ അവരുടെ ജീവിതത്തിലേക്ക് ഏതൊക്കെ മേഖലകളിൽ ക്രിസ്തു കേന്ദ്രീകൃതമല്ലയോ അത് ക്രമപ്പെടുത്തിയപ്പോൾ 2 Cor പൗലൂസ് അവരോട് ഹൃദയം തുറക്കുക. വേറെ ഏതെങ്കിലും ചർച്ചിനോട് പൗലൂസ് ഹൃദയം തുറന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാൾ ഹൃദയം തുറക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് തുറക്കുമോ? ഇല്ല. അതുപോലെ ഒരു ഇന്റിമസി ഇല്ലെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. 2 Cor പൗലോസ് തന്റെ അനുഭവങ്ങളും തന്റെ സ്ട്രഗിൾസും എല്ലാം തുറന്ന് മനസ്സിലുള്ള പിതാവിനെ കുറിച്ച് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. എന്താണ് ദൈവം എന്നെ ഇതിലൂടെ പഠിപ്പിച്ചെന്ന് ഞാൻ പറയാം. എന്ത് ചെയ്താലും, ആത്മീയ പ്രവൃത്തി ആയിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, പ്രാർത്ഥനയായിക്കോട്ടെ, പ്രസംഗമായിക്കോട്ടെ, സുവിശേഷ പ്രവർത്തനമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഞാൻ സെന്ററിൽ നിന്ന് മാറി ക്രിസ്തു കേന്ദ്രീകൃതമായ ആ ഒരു സെന്ററിലേക്ക്. നമ്മുടെ ഉദാഹരണം ആരാന്നറിയ? യേശു. പിതാവ്. യേശു എപ്പോഴും പറയും പിതാവ്. പിതാവ് പറഞ്ഞു കേൾക്കുന്നല്ലാതെ യേശു പറഞ്ഞു, പിതാവ് എന്നോട് എനിക്ക് ചില പ്രവൃത്തി തന്നിട്ടുണ്ട് കേട്ടോ. പിതാവ്, പിതാവ്, പിതാവിനെ ചുറ്റിയായിരുന്നു യേശുവിന്റെ ജീവിതം. നമ്മുടെ ജീവിതം യേശുവിനെ ചുറ്റിയായിരിക്കണം. അപ്പോൾ നിത്യതയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് റിഗ്രറ്റ് ഉണ്ടാകത്തില്ല.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.